സ്പർശിക്കാതെ എല്ലാവരും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തിനോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽത്തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകുന്നു. എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനമാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂതീർന്ന് അതിന്റെ രൂപമങ്കി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ അകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എന്റെ പ്രിയോ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞപരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഉറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അതറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവേൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി നിരുപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെ താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞനായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല. പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമൂലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മൊഴിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരിവിട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേനയിരുന്നാലും എന്ന് ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുക എന്നും പറയുന്നു എങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായിരുന്നല്ലോ. പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തിരിക്കുന്നില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവരല്ലയോ നിങ്ങളെ ന്യായസ്ഥാനത്തിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദൂഷിക്കുന്നത്? എന്നാൽ കൂട്ടുകാരനെ പോലെ നിന്നെ തന്നെ സ്നേഹിക്കണം. എന്ന് തിരുവെഴുത്ത് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. നിങ്ങൾ ലംഘനക്കാരെന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീരുന്നു. വ്യഭിചാരം ചെയ്യരുന്ന് കൽപ്പിച്ചവൻ കൊലപാതകം ചെയ്യരുന്ന് കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നതായി തീരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്നവനായുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവേൻ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷപ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിലൊരുത്തൻ അവരോട് സമാധാനത്താല പോയി തീ കായികയും വിശപ്പെടുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളും ഇല്ലാത്തയാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തിയുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ള, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യർ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ഭൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിന്റെ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദാഷ്ടക്കന്മാരാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി. സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുന്നവൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട്ടു തീ. കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളെ കൂട്ടത്തിൽ അനീതി ലോകത്തുമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു, മരുങ്ങിയുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവുന്നതല്ല. അതടങ്ങാത്ത ദോഷം, മരണകാരമായ വിഷം നിറഞ്ഞിരുന്നത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്നും മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെടുത്തു വരുന്നുവോ? സഹോദരന്മാരെ, അത്തിവൃക്ഷവും ഉരുവഴവും മുന്തിരിവള്ളി വെള്ളവും കായ്ക്കുമോ? ഉറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ? അവൻ ജ്ഞാനരക്ഷണമായ ഔമേദിയോടെ നിലനിറപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോസ്റ്റ് പറയുമരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ശാഠ്യമുള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്ന് ജ്ഞാനമോ ഒന്നാമത്? നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വരച്ച് നീതി എന്ന ഫലം കൊയ്യും. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടുമൊന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായിക കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനല്ലാതെ വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവാകുന്നു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നെന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവാസികൾക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളുകളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി വിൻ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് തടുത്തു ചെല്ലുവീൻ. എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ. ഇരുമനസ്സുള്ളവരെ, ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരവീൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുകയും എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണം കർത്താവ് ന്യായഗതിയും. ഒരുവനേ ഉള്ളൂ രക്ഷിപ്പാനും നശിപ്പിക്കാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീയാ. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ഇന്നിന്നതും ചെയ്യും എന്നല്ലയോ പറയേണ്ടത്? നിങ്ങളോ വമ്പു പറഞ്ഞു പ്രശംസിക്കുന്നു. ഈ വക പ്രശംസ എല്ലാ ദോഷവുമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന്ന അത് പാപം തന്നെ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറിയിടുകയും നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് ഉഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളെയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത് വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യം നിങ്ങളുടെ കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് കുറെ ദിവസത്തിരുന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു വന്നു. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തും കൊണ്ട് മുൻമഴയും പിൻമഴയും അതിന് കിട്ടുവോളും ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, പിരിക്കപ്പെടാതിരിപ്പാൻ. ഒരുവന്റെ നേരെ ഒരുവൻ ഞെരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ, കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുകയും. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനവും കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലി ഗുണമുള്ളവനല്ലോ. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റു യാതൊന്നിനെയും ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷ അവിചരപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് വിധിക്കട്ടെ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ധീരക്കാരെ രക്ഷിക്കും. കർത്താവിനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പേൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ വലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്തമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിനെ അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരം 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൽ നിന്ന് മഴ പെയ്തു. ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നിർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞു കൊള്ളട്ടെ. പത്രോസ് എഴുതിയ 1 ലേഖനം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കയിലും ആസിയയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശത്തും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തരിക്കപ്പെട്ടവനുമായ വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി നമ്മെ വീണ്ടും ജീവിച്ച് ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ഞാൻ അനുനിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വനുമായിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിന്മതി വരുന്ന മഹിമയെ മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങളാ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർ വിളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്നും അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുകയും പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാത്രമായി മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച് വിശുദ്ധനും ഒത്തവണ്ണം അനുസരണമുള്ള മക്കളുമായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയപ്പെടോത്തോടെ കഴിപ്പിൽ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് മുന്നറിയിപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ആ അന്തികാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. നിങ്ങളുടെ വിശ്വാസം പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അവന് കൊടുത്തു. അവ്യാജ്യമായ സഹോദര പ്രീതിക്കായി നിൽക്കുന്നത് കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യമുറ്റു സ്നേഹിപ്പീൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പോലെയുമാകുന്നു. പുല്ലുമാടി പൂവുതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ളതല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളാകുന്നതുപോലെ ആത്മീയ ഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയകയാകും വഴിത്തന്തൊക്കെ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവൻ പണിയുന്നവർക്ക് തല്ലിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തളങ്കൽ പാറയുമായി തീർന്നു എന്ന് പോകുന്നു. അതിന് അവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും ജാതീയ പുരുഷവർഗവും വിശുദ്ധ വംശവും സ്വജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമുഖങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദൂഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ അറിഞ്ഞിട്ടും സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴങ്ങുവിൻ. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവരെന്നും വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഘോഷത്വം ഇണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പീൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ. സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ. ദൈവത്തെ ഭയപ്പെടുകയും രാജാവിനെ ബഹുമാനിപ്പീൻ. വേലക്കാരെ പൂർണ്ണ ഹൃദയത്തോടെ യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. ഒരുത്തൻ ദൈവത്തെക്കുറിച്ച് മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നതുകൊണ്ട് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ ആ ദൈവത്തിന്റെ പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടവും അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണി പറയാതെയും ന്യായമായി വിരിക്കുന്നവന്റെ കാര്യം പരമേൽപ്പിക്കുകയും ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ചു. നീതിക്ക് ജീവിക്കേണ്ടതിനെ അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരിടാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റിയൊഴുകുന്ന ആടുകളെ പോലെ ആയിരുന്നു ഇപ്പോഴും. നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായ അവനെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഭാര്യമാരെ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് കീഴങ്ങിപ്പീൻ. അവരിൽ വല്ലവരും വചനമരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിൽ ചേർന്നു വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനവുമുള്ളതുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ കൂടെ മനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വരികയാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കിടന്നിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടി വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടാവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹമായി അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാനിച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാത്ത നാമിനെയും വ്യാജം പറയാതെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ തന്നെ നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. നിങ്ങൾ തന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാർ നീതിനിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങിയമരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശദീകരിപ്പീൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടത്തിപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ അഴിച്ചു പറയുന്നവരിൽ നിന്ന് ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവത്തെ ഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നുവെങ്കിൽ നന്ന്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കിട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷയേൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കിയ സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേരെ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. അത് സ്നാനത്തിന്റെ മുൻകുറേ. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയായിട്ടത്രേ. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരുടെ അധികാരങ്ങളും ശക്തികളും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടത അനുഭവിക്കുന്നവൻ ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന നടന്നും ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. തുറന്നടപ്പിന്റെ അതെ കവിച്ചിലിൽ നിങ്ങളുടെ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് പൂരിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനമോ സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. സകലത്തിലും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളെ പ്രവൃത്തത്തെ മറയ്ക്കുന്നു. പെറുപെറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായ ദൈവകൃപയുള്ള നല്ല ഗൃഹ വിചാരകന്മാരെ അതിനെക്കുറിച്ച് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ ഒരുത്തൻ ശുശ്രൂഷിക്കുന്നതിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്ത മണമാകട്ടെ. എല്ലാത്തിനും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. പ്രിയപ്പെട്ട പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവേൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ വിലസിച്ച് ആനന്ദിപ്പാനിടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാറേ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവ് ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവശിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്ടപ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. പരകാര്യത്തിൽ ഇടപെടുന്നതിനായിട്ടുമല്ല, ക്രിസ്ത്യാനിയായിട്ടും കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അത്ര വേണ്ടത്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും ഭാവിയുടെയും ഗതി എന്താകുന്നു? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവെങ്കിൽ പരമേൽപ്പിക്കട്ടെ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന്റെ ഹിതപ്രവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയുമല്ല ഉന്മോഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീരുന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. എന്നാലിടെ ശ്രേഷ്ഠൻ പ്രത്യനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴേ താണനിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് സഹോദരവർഗത്തിന് അപകട കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുകയും എന്നാൽ അല്പലാഭത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വെളിപ്പിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങളിൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന ഫിലാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ സഹവൃതനായ ബാബിലോണിലെ സർവസഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹതുമ്പനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുകയും ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. ദൈവമേ സ്ഥിതിക്ക് യോഗ്യമാകുന്നു പറയ്ക്കുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ അന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനൊപ്പാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് മദ്രാസറത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതം കൂടെ പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ ഭക്തിയോടും വിശുദ്ധിയോടും ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ തമ്പുരാൻ നമ്മളെ ഒരുക്കിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ദൈവാശ്രയബോധത്തോടും അനുഗ്രഹീതമായി ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ ദൈവമേ അവിടുത്തെ ആത്മാവ് ഞങ്ങളിൽ പകരണമെന്ന് ദൈവസന്നിധിയിൽ ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് വന്നിയ മാമനച്ചൻ, പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശച്ചൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും ദൈവമുമ്പാകെ നമ്മൾ അർപ്പിക്കുന്ന അപേക്ഷകളും യാചനകളും ഒക്കെയും സ്വീകാര്യയോഗ്യമാകുവാൻ അവിടെ നിറയാകണമേ എന്നുള്ള അപേക്ഷയോടുകൂടി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കുന്നു ശ്രീമതി ബേബി മത്തായി. ചിക്കാഗോയിൽ നിന്ന് ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. ദാവിനും പുത്രനും പരിസ്ഥിതിക്കും സ്തുതി ആദ്യമുതലും തന്നെ തന്നെ ആമീൻ. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവ്, തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വായുവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സുഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ദുഷ്ടതാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണയെന്ന മെച്ചിയ രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്നാഥ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് നിന്നേക്കുന്നതിനുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരകുലമായ കർത്താവേ ശിശ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൃത മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഉള്ള സമയത്തും തിരുവനന്തപുരാണി അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറക്കുമോർ, കുറ്റമില്ലാത്ത അധിപതിയും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ രക്ഷകനോട് കഷ്ടാനുഭവത്താലെയും വെടിപ്പുള്ള നോമ്പാലെയും നാം പ്രാർത്ഥിക്കണം. നോമ്പാലെയും നമസ്കാരത്താലെയും തന്നോട് അപേക്ഷിക്കുന്നുവെന്ന് നിനവായക്കാരോട് നിരപ്പായ പ്രകാരം നമ്മോട് നിരപ്പാകുവാൻ ന്യായമാകുന്നു. അനുതാപത്തിന്റെ പൂർണമായ അപേക്ഷയിൽ മടിക്കാത്തവനും അനുതപിക്കുന്നവർക്ക് സഹായിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ട കർത്താവേ, നീ കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു വെടിപ്പുള്ള ഹൃദയത്തിന്റെ പൂർണതയോട് നോമ്പ് നോൽക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ദൈവത്തിൽ എല്ലാ സമയവും രഹസ്യമായും പരസ്യമായും ശുശ്രൂഷ ചെയ്യപ്പെടുവാൻ ശുദ്ധമുള്ള ആലയമായി ചമയപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നോമ്പ് നിന്റെ അനുകൂലത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനാനുസരണത്തിനുമാകണമേ. നിന്റെ മനോഗുണത്താൽ ഞങ്ങളോട് നിരപ്പായി കൃപയാലെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നത് തന്റെ കൽപ്പനയുടെ പൂർത്തിയാകുന്നു. എന്നാൽ ഭക്ഷണത്തിൽ നിന്ന് ഉപവസിക്കുന്നവനും വൈരാഗ്യവും പൈശൂന്യവും നിറഞ്ഞിരിക്കുന്നവനുമുണ്ട്. മദ്യപാനത്തിൽ നിന്ന് ഒഴിയുകയും രഹസ്യത്തിൽ തന്റെ സഹോദരനെ കൊല്ലുന്നവനുമുണ്ട്. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ജടതിരിച്ച് ശുദ്ധമുള്ള നോമ്പുനോറ്റുവെന്ന് അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങൾ നോമ്പുനോറ്റ് അനുഗ്രഹങ്ങളെ യാചിപ്പാനും അനുഭവിപ്പാനും പാപമോചനം പ്രാപിപ്പാനും ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. സകല തിന്മകളിൽ നിന്നും വഞ്ചനയിൽ നിന്നും വ്യാജത്തിൽ നിന്നും ഉപേക്ഷിച്ച് മുഖപ്രസാദത്താൽ നാം പറയണം. കർത്താവേ, കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ ലോകത്തിൽ നിന്ന് നിത്യ വഴിക്ക് തണ്ണീർ കൂടിയേ സമ്പാദിക്കുകയും ഭയങ്കര ദിവസത്തിൽ മഹത്വമുള്ള വസ്ത്രങ്ങളെ സമ്പാദിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നവന് ഭാഗ്യം. മേശക്കിരിക്കുന്നവരെ കാണുവാൻ മണവാളൻ മഹത്വത്താൽ വരുമ്പോൾ ഇവൻ പ്രവേശിച്ച വിരുന്നിൽ സന്തോഷത്തോടെ ഇരുന്ന് സ്തുതിപാടും. കർത്താവിന്റെ സുവിശേഷത്തിൽ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്തു, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ദാഹിച്ചിരുന്നു, എനിക്ക് നിങ്ങൾ കുടിപ്പാൻ തന്നു. വിലങ്കടത്തിൽ എന്നെ നിങ്ങൾ വന്നു കണ്ടു, എന്നെ നിങ്ങൾ സ്നേഹിച്ചു, ലോകത്തെ നിങ്ങൾ ദ്വേഷിച്ചു. ഇതിനാൽ നിങ്ങൾ വന്ന് മോക്ഷവും നിത്യജീവനും അനുഭവിപ്പിൻ. പാപികളോട് കരുണ ചെയ്യുന്നവനായ കർത്താവേ, നീ ന്യായം വിസ്തരിക്കുന്ന ദിവസത്തിൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അഴിഞ്ഞുപോകുന്ന സ്വല ദുർമോഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് പൂർണതയോടെ നോമ്പു നോൽക്കുന്നവർക്ക് ഭാഗ്യം. അവർക്ക് ഏദന്റെ പറദീസായിൽ മണമറയും മോക്ഷവും കാക്കപ്പെട്ടിരിക്കുന്നു. ഏലിയ 40 ദിവസം നോമ്പു നോറ്റു അച്ചുതേറിൽ സ്വർഗത്തിലേക്ക് കയറിയതുപോലെ നോമ്പു നോക്കുന്നവൻ സദാ നേരവും സ്വർഗത്തിലാകുന്നു. മേലുള്ളവരോടും താഴെയുള്ളവരുടെ ശരണവുമായ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആമീൻ. പിതൃവത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, വീണ്ടും ഒരു പ്രഭാതം കൂടെ നാം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവഭയത്തോടും ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷയുടെ പങ്കാളികളാകാൻ വേണ്ട എല്ലാ ആത്മീയ കരുത്തും ദൈവസന്നിധിയിൽ ലഭ്യമാകുവാൻ തക്കവണ്ണം ദൈവതമ്പുരാൻ ഇടയാക്കി തീർക്കട്ടെ. പ്രക്ഷുബ്ധമായ ഈ ലോകത്തിൽ പ്രതിബന്ധങ്ങൾ നിറഞ്ഞ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ നോമ്പ് നമുക്ക് നൽകുന്ന ധൈര്യവും മനസ്സിനും ശരീരത്തിനും നൽകുന്ന ഉന്മേഷവും ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധിയോടെ ഈ ദിനങ്ങളിൽ കൂടി കടന്നു പോകുവാൻ വിശുദ്ധിയോടെ ഞാനും നിങ്ങളും പ്രയാണം ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പൈശാചിക പ്രലോഭനങ്ങളെ ഒക്കെ അതിജീവിച്ച് ഈ നോമ്പ് ധന്യമായി തീരുവാൻ ദൈവമേ ഇടയാക്കി തീർക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ ഇന്ന് പാതി നോമ്പ് സഭ ആചരിക്കുന്ന ദിവസമാണ്. നമ്മൾ ഏതാണ്ട് 25 ദിവസങ്ങൾ പിന്നിട്ടു. പിന്നിട്ട വഴികളൊക്കെ നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കുമ്പോൾ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സംസാരങ്ങളില്, നോട്ടങ്ങളില്, ഇടപഴകലുകളിലൊക്കെ പരിമിതികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കരുണയുള്ള ദൈവസന്നിധിയിൽ താഴ്മയോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ നോമ്പിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ നോട്ടങ്ങളിൽ പതർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പൊറുക്കണമേ. കുറെ കൂടെ ഉന്മേഷത്തോടും വിശുദ്ധിയോടും കൂടെ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈ നോമ്പ് തുടർന്നുള്ളത് അനുഷ്ഠിക്കുവാനും അതിൽ കൂടി ആത്മചൈതന്യവും ആത്മനിറവും പ്രാപിപ്പാൻ ഇടയാക്കണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പാതി നോമ്പ് പ്രത്യേകമായിട്ട് ഒരു ദിനമായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും നോമ്പ് നോക്കുന്ന ആളുകൾക്ക് നോമ്പ് കുറെ കൂടെ ശ്രദ്ധയോടെ നോക്കാനുള്ള ഒരു ഇടവേളയായി നമ്മൾ പാതി നോമ്പിനെ കാണാറുണ്ട്. ചിലതൊക്കെ ധരിക്കും പാതി നോമ്പെന്ന് പറയുന്നത് ഇതുവരെ നോമ്പ് നോക്കാത്തവർക്ക് വീണ്ടും നോക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണെന്ന്. ഒരിക്കലുമല്ല, നോമ്പ് നോക്കുന്നവർക്ക് കുറെ കൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മുടെ നോട്ടങ്ങളെ പതിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഇവിടെ നോക്കണം എന്ന് കൂടുതൽ ശ്രദ്ധയോടെ നോക്കത്തക്കവണ്ണം നമ്മളെ പരിശീലിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും സഭ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ദിവസമാണ്. ശ്ലീബായിലേക്ക് നോക്കി നമ്മുടെ തുടർന്നുള്ള ദിനങ്ങളെ പൂർണ്ണമാക്കി ആ വിജയത്തിന്റെ തലങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു സാധ്യതയായി നമ്മളെ ഒരുക്കുന്ന ഒരു ദിനമാണ് പാതി നോമ്പ്. ഇതിന്റെ ചരിത്രവും പ്രാധാന്യവും ഒക്കെ നമുക്കറിയാം. എല്ലാ വർഷവും നമ്മൾ ഈ പെരുന്നാള് അല്ലെങ്കിൽ ഈ പാതി നോമ്പ് ദിവസം നമ്മൾ ആചരിക്കുമ്പോഴും, അല്ലെങ്കിൽ ബുധനാഴ്ച പ്രാർത്ഥന ഈ ദിനത്തോടനുബന്ധിച്ചുള്ള വാക്കുകളിലൊക്കെ നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിന്റെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ നമുക്കറിയാം. കേരളരാജി ക്ലീബ കണ്ടെടുത്തതിന്റെ വലിയൊരു ആഘോഷം മൃതനായ മനുഷ്യൻ കർത്താവിന്റെ കുരിശ് കണ്ട് ജീവൻ പ്രാപിക്കുകയും അത് പിന്നീട് സഭയിൽ ഒരു പെരുന്നാളായി ആഘോഷിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ ശ്ലീബായുടെ നാമധേയത്തിൽ ഒരു വലിയ ദേവാലയം പണികഴിക്കപ്പെടുകയും പിന്നീട് ഇത് പെരുന്നാളായി എല്ലാ വർഷവും കൊണ്ടാടുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാം. നമുക്കറിയാമല്ലോ പാതി നോമ്പിനോടനുബന്ധിച്ച് നമ്മൾ ശ്ലീബ പെരുന്നാൾ ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ശ്ലീബ പെരുന്നാളിന്റെ തന്നെ ഒരു ദിനം കൂടിയുണ്ട്. അന്നും നമ്മൾ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളെയൊക്കെ ഓർക്കാറുമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ മോശ പിത്തള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതിന്റെ പ്രതീകം കൂടെ ശ്ലീബ ജനമധ്യത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു വലിയ സംഭവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കേരള രാജ്ഞി കണ്ടെടുത്ത ശ്ലീബായുടെ ശ്ലീബ സെപ്റ്റംബർ 14 കൊണ്ടാടുന്നു. അതുപോലെ തന്നെ ഈ ശ്ലീബായുടെ ദിനം, പാതി നോമ്പിന്റെ ദിനം ശ്ലീബ ഉയർത്തപ്പെടുമ്പോഴേ ഈ ചിന്തകളൊക്കെ ശ്ലീബായുടെ പ്രസക്തിയെ കാണിക്കുവാനായിട്ട് നമ്മളെ ഓർപ്പെടുത്തുകയാണ്. ഏതായാലും ഈ ദിനങ്ങളിൽ ശ്ലീബ നമുക്ക് വലിയൊരു അടയാളമായി നിലനിൽക്കട്ടെ. ക്രിസ്തു ക്രൂശിൽ ലോകത്തിന് മുഴുവൻ രക്ഷയുടെ വലിയ അനുഭവം പ്രദാനം ചെയ്തത്, ആ രക്ഷയുടെ ഓർമ്മപ്പെടുത്തൽ നമ്മൾ ആയിരിക്കുന്ന വർത്തമാന ലോകത്തിലും ആ രക്ഷയുടെ സാധ്യത അനുനിമിഷം നമ്മളെ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിജീവിക്കുന്ന ഒരു പ്രേരക ശക്തിയായി രൂപാന്തരപ്പെടുത്തട്ടെ. ഈ ധ്യാനമൊക്കെ നമ്മുടെ മനസ്സിനെ അതിലേക്ക് കൂടുതൽ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് ഞാൻ 1-2 പേരെ ക്ഷണിച്ചെങ്കിലും അവർക്കൊക്കെ തിരക്കുകളായതുകൊണ്ട് ആരെയും ലഭ്യമായില്ല. അതുകൊണ്ട് ബലഹീനനായ ഞാൻ തന്നെ ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഇപ്പോഴ് ബഹുമാനപ്പെട്ട ഐസക് പൈലോങ്കിള് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. സബിജാൻ ഒരുങ്ങിയിട്ടുണ്ടോ? പാടിക്കോളൂ.
ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സേഴും നിൻ മുഖൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിലാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനെ, നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്തിൽ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സേഴും നിൻ മുഖമേ ഹൃദയത്തിലാനന്ദമേ. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കുന്നു ഹൃദയം. മാധുര്യമാം നിൻ മൊഴികൾ തണുപ്പിക്കുന്നു ഹൃദയം. ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സേഴും നിൻ മുഖമേ ഹൃദയത്തിലാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സേഴും നിൻ മുഖമേ ഹൃദയത്തിലാനന്ദമേ. തേജസ്സേഴും നിൻ മുഖമെൻ
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് സൗകര്യപ്രദമായി ആരെയും ലഭ്യമാകാത്തത് കൊണ്ട് ഈ ശുശ്രൂഷയില് നിയോഗിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ആഴമായ പഠനങ്ങളും ഒന്നുമില്ല, ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പാകെ നമ്മൾ നിരന്തരം വായിക്കുന്ന ഭാഗത്തെ സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഞാൻ കുറച്ചു സമയം സംസാരിക്കും, പിന്നെ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഐസക് അച്ഛൻ ഇതിനകത്തുണ്ട്, അച്ഛനത് ബാക്കി കൂട്ടിച്ചേർക്കും എന്ന് ദൈവസന്നിധിയിൽ ഞാൻ വിചാരിക്കുക. നമ്മൾ നോമ്പിനോടനുബന്ധിച്ചുള്ള ചിന്തകളാണല്ലോ നമ്മളെ കൂടുതൽ ഭരിക്കുക ഈ ദിനങ്ങളിലൊക്കെ. ഞായറാഴ്ച കേൾക്കുന്ന വേദഭാഗങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അതോട് അതിനോടനുബന്ധിച്ച് ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കത്തക്കവണ്ണം നമ്മളെ കൂടുതൽ കൂടുതൽ നല്ലവരാക്കത്തക്കവണ്ണമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ചിന്തകളൊക്കെ നമ്മളെ ഒരുപാട് ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നു. സാധാരണ അവസ്ഥയിൽ നിന്നും കുറെ കൂടൊക്കെ നന്മയിലേക്ക് നമ്മളെ വളർത്തിയെടുക്കുന്നത് പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ്. അങ്ങനെയായി തീരാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. നമ്മളിന്ന് മൂന്ന് നോമ്പിനോടനുബന്ധിച്ചുള്ള ഇന്ന് 50 ദിവസത്തെ നോമ്പിന് നമ്മൾ വായിച്ച, ഞാനിന്ന് മൂന്നാം മണി നമസ്കാരത്തിലെ, അത് മൂന്നാം മണി നേരത്തെ ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനയായിട്ട് വായിച്ചത്. അതിന്റെ അവസാന ഭാഗം നമ്മൾ ഇങ്ങനെ വായിച്ചു: ഏലിയ 40 ദിവസം നോമ്പ് നോറ്റ് അഗ്നി തീരിൽ സ്വർഗത്തിലേക്ക് കയറിയതുപോലെ നോമ്പ് നോൽക്കുന്നവൻ സദാ നേരത്തും സ്വർഗത്തിലാകുന്നു. ഈ പ്രാർത്ഥന അറിയാത്തവരാരുമില്ല എനിക്ക് തോന്നുന്നു. സാധാരണ വീടുകളിലൊക്കെ നോമ്പിനോടനുബന്ധിച്ച് നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരൊക്കെ വായിച്ചു കേട്ടും അതിൽ നിന്ന് സ്വാംശീകരിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ പ്രത്യേകിച്ച് മലയാളം ചൊല്ലുന്നവരൊക്കെ ഈ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം അറിയാം. ഏലിയ 40 ദിവസം നോമ്പ് നോറ്റ് അഗ്നി തീരിൽ സ്വർഗത്തിലേക്ക് കയറിയതുപോലെ നോമ്പ് നോക്കുന്നവൻ. ഞാൻ ഏലിയാവ് സ്വർഗത്തിൽ കയറിയതോ അല്ലെങ്കിൽ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അകത്തൊരു പദമാ, അഗ്നി തീരിൽ സ്വർഗത്തിലേക്ക് കയറിയതുപോലെ. അഗ്നി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീ, തീയോടുകൂടിയ ചിറകുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറിയത്. അപ്പൊ സ്വർഗത്തിലേക്ക് കയറണമെങ്കിൽ ഒരു അഗ്നി ചിറക്, അഗ്നിയുടെ ചിറക് നമുക്ക് ആവശ്യമാണ്. ഒരു ഫയർ, ദ വിങ്സ് ഓഫ് ദ ഫയർ, അത് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ്. നമുക്കറിയാലോ വേദപുസ്തകം വായിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലെ ചില ചോദ്യങ്ങളും ആ ചോദ്യങ്ങളോട് ചേർത്ത് ചില ഉത്തരങ്ങളും ഉണ്ട്. അപ്പം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുന്നത് ഈ 33 യെശയ്യാപ്രവാചകന്റെ പുസ്തകം 33:14 യെശയ്യാപ്രവാചകന്റെ പുസ്തകം 33:14 രണ്ടാമത്തെ വരി മുതലാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നമ്മിൽ ആര് ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും? നമ്മിൽ ആര് നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും? രണ്ട് ചോദ്യങ്ങളാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 33:14 അവസാന ഭാഗം. നമ്മിൽ ആര് ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും? നമ്മിൽ ആര് നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും? എന്നിട്ട് അവിടെ ഉത്തരമായിട്ട് പറയുന്നുണ്ട് 15 മുതല്: നീതിയായി നടന്ന് നേർ പറയുകയും പീഡർത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി കൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ. ഞാൻ പറഞ്ഞല്ലോ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ വലിയ ആഴമായ ദൈവശാസ്ത്രങ്ങളെയോ അല്ലെങ്കിൽ ഒരുപാട് മനസ്സ് ആഴ്ന്നിറക്കേണ്ട പഠനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ അതിലുപരിതലത്തിൽ തന്നെ നമ്മളെ സ്വാംശീകരിക്കേണ്ട, നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കേണ്ട ചിന്തകൾ നമുക്ക് ഇതിൽ നിന്നുണ്ട്. സമാനമായ വാക്യങ്ങൾ നമുക്ക് വീണ്ടും വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ. ഒരുപക്ഷെ ഇത് വായിച്ചപ്പോൾ തന്നെ പലരുടെ മനസ്സിൽ ആദ്യം കടന്നുകൂടിയത് നിരന്തരം നമ്മൾ വായിക്കുന്ന സങ്കീർത്തനത്തിലെ 1-2 ഭാഗങ്ങളാണ്, 15 സങ്കീർത്തനം. അവിടെ നമ്മൾ ഇതേ ചോദ്യം മറ്റൊരു തരത്തിൽ ചോദിക്കുന്നുണ്ട്: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? കൂടാതെ 23:3 പോലെ ഇതേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? തീർച്ചയായിട്ടും ഈ യെശയ്യാപ്രവാചകൻ ഈ പദം ഉച്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ ചിലപ്പോൾ സങ്കീർത്തനത്തിലെ ഈ ഭാഗം കടന്നുകൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു ദർശനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ചോദ്യവും അതിനോട് ചേർത്ത് ചില ഉത്തരങ്ങൾ നൽകുന്നത്. ഇതിന്റെ മുമ്പ് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ജനതയുടെ ദുർമാർഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദൈവജനതയെ ശാസിക്കുകയും അവരെ തിരുത്തുകയും ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലൂടെ ശേഷമാണ് 33 താൻ ഈ ഒരു തലത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ഈ വാക്കുകളെ ഉദ്ധരിക്കുന്നത്. നമ്മിൽ ആര് ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും? നമ്മിൽ ആര് നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും? നമുക്കറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധമായ നോമ്പിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുക. നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഉപവാസം, പ്രാർത്ഥനയും ഉപവാസവും. ഉപവസിക്കുക എന്നുള്ളതിന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം, ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന അനുഭവത്തെ പറ്റിയാണ് നമ്മൾ ഉപവാസം എന്ന് പറയുന്നത്. നമുക്ക് പ്രാർത്ഥന നിരന്തരം നമ്മൾ നടത്തുന്ന നമ്മുടെ ആരാധനാ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നിരന്തരമായി നമ്മൾ അനുവർത്തിക്കുന്ന ഒരു ഘടകമാണെങ്കിലും ഉപവാസം അങ്ങനെ നമ്മൾ നിരന്തരമായി അർത്ഥിക്കുന്ന ഒരു ഘടകമൊന്നുമല്ല. ഉപവസിക്കാനുള്ള ദിനങ്ങൾ നമുക്കുണ്ട്. സാധാരണ ദിനങ്ങളിൽ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിച്ച് നോമ്പ് ഉപവസിക്കണം എന്ന് പരിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ആഴ്ചകളിലും. പക്ഷേ എത്ര പേര് അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പാടില്ല. എന്നാൽ തന്നെയും ഭൂരിഭാഗം നമ്മുടെ വിശ്വാസികളും നിരന്തരമായി മറ്റ് സഭയുടെ നോമ്പുകളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്. ആ നോമ്പുകളുടെ അനുഷ്ഠാനങ്ങളിൽ ഉപവാസം ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ കാണാറുമുണ്ട്. പ്രത്യേകിച്ച് 50 നോമ്പില് നമ്മൾ ഉപവസിക്കുന്ന ആളുകളാണ് നമ്മുടെ സഭയിലെ ഭൂരിഭാഗവും എന്നാണ് എന്റെ വിശ്വാസം. എന്നെ കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഉപവസിക്കുന്നവരാണെന്നുള്ളൊരു പ്രത്യാശയിലാണ് ഞാൻ ഈ സംസാരിക്കുന്നതും. അപ്പൊ ഉപവസിക്കുക എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് എ ലൈഫ് വിത്ത് ഗോഡ്, അതാണ് ഉപവാസം. അപ്പൊ ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന മനുഷ്യന്റെ ആ വാസത്തെക്കുറിച്ച് ഇവിടെ പ്രവാചകൻ ഉദ്ധരിക്കുന്നത് നമ്മിൽ ആര് ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും. അപ്പൊ ദഹിപ്പിക്കുന്ന അഗ്നിയോട് ചേർന്നുള്ള ഒരു ജീവിതമാണെന്നാണ് പറയുന്നത്. എ ലൈഫ് വിത്ത് ഫയർ, ദഹിപ്പിക്കുന്ന അഗ്നിയോട് ചേർന്നുള്ള ഒരു ജീവിതമാണ് നമ്മുടെ. ഇപ്പൊ ദഹിപ്പിക്കുന്ന അഗ്നിയോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് രണ്ട് സാധ്യതകളുള്ളത്. ഒന്നുകിൽ ആ തീയിൽ വെന്തെരിഞ്ഞു പോവുക, അല്ലെങ്കിൽ ആ തീയിൽ കൂടുതൽ പ്രകാശിതരാകുക. ഇത് രണ്ടും ദൈവം നമുക്ക് തന്നിട്ടുള്ള ചോയ്സാണ്. ഇത് നമ്മളുടെ സമീപനമാണ്. എങ്ങനെ ഈ തീയോട് ചേർന്ന് വസിക്കുമ്പോൾ നമുക്ക് സാധ്യത, നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ തീയിൽ വെന്തെരിഞ്ഞു പോകാനല്ല, മറിച്ച് ഈ തീയിൽ പ്രകാശിക്കാനായിട്ടാണ്. അങ്ങനെ പ്രകാശിച്ച് ഒത്തിരി പേരെയുണ്ട്. ഇപ്പൊ ഞാൻ 3 നോമ്പിന്റെ 3 മണി നമസ്കാരത്തിൽ പ്രാർത്ഥനയുടെ അവസാന ഭാഗം, അത്തിത്തേരിൽ ഏലിയ സ്വർഗത്തിലേക്ക് കയറി. ഈ അത്തി ചിറക് എന്തിനാണ്? അത്തിത്തേരിലോ അത്തി ചിറകിലോ സ്വർഗത്തിലേക്ക് കയറി എന്ന് പറയുമ്പോൾ ഒരു അഗ്നിയാൽ ആവഹിക്കപ്പെടുന്നു. ഈ അഗ്നി മറ്റൊരു അഗ്നിയോട് ചേരുമ്പോൾ എരിഞ്ഞു പോവുകയല്ല, മറിച്ച് തേജസേറിയ അഗ്നിയോട് ചേരുമ്പോൾ കൂടുതൽ പ്രകാശിതരാകുക, മോശ പ്രകാശിച്ചതുപോലെ. പക്ഷെ എങ്ങനെയാണ് ഈ പ്രകാശം നമ്മൾക്ക് ലഭ്യമാകുന്നത്? നമ്മൾ നിരന്തരം എല്ലാ വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോഴും നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, അഗ്നിമയന്മാരാരെ നോക്കി വിറച്ചിടുന്നു, അവരെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു, ആരെ മിന്നലുടുത്തോർ കാണുമ്പോൾ എരിയുന്നുടനെ അവരെ മണ്മയർ ഭക്ഷിച്ച് മുഖം പ്രകാശിക്കുന്നു. അഗ്നിമയന്മാര് പോലും ആരെ നോക്കി എരിയുന്നുവോ അവരെ എന്തു ചെയ്യുന്നു, മണ്മയർ മനുഷ്യർ ഭക്ഷിച്ച് പ്രകാശം പ്രാപിക്കുന്നു. എതിനെ പറ്റിയാ പറയുന്നത്? കർത്താവിന്റെ തിരിച്ചറിയ രക്തങ്ങളെ പറ്റിയാ പറയുന്നത്. അപ്പൊ കർത്താവിന്റെ തിരിച്ചറിയ രക്തങ്ങളെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ എരിയുന്നില്ല, മറിച്ച് അവൻ എന്തായിട്ട് മാറുന്നു, പ്രകാശിക്കുന്നവനായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു എന്നാണ് നമ്മുടെ പിതാ. അങ്ങനെ വേണമെന്ന പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നതും ആ രീതിയിലാണ് നമ്മളെ പരിശീലിപ്പിക്കുന്നതും. അപ്പൊ നമ്മള് ഞാനും നിങ്ങളുമൊക്കെ ഈ തിരിശരീരക്തങ്ങളെ സ്വീകരിച്ച് എരിഞ്ഞു പോകാതിരിക്കാത്തതിന് കാരണം ആ തിരിശരീരങ്ങൾ ക്രിസ്തുവിന്റെ ശരീരം എരിയാതവണ്ണം നമ്മളെ താങ്ങുന്നത് കൊണ്ടാണെന്നുള്ളൊരു ബോധം നമ്മളെ ഭരിക്കട്ടെ. അല്ലെങ്കിൽ എന്നെ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ അറിഞ്ഞുമറിയാതെ വന്നു പോയിട്ടുള്ള കൊള്ളരുതാത്ത ജീവിത ശൈലിയില് ഈ തിരിശരീരം സ്വീകരിച്ച് വെന്തെറിഞ്ഞു പോകാൻ ഇല്ലാതായി പോകേണ്ടതാ. പക്ഷെ അത് പോകാത്തതിന് കാരണം ആ തിരിശരീരങ്ങളിൽ ക്രിസ്തു വഹിച്ച് നമ്മളെ എരിയാതവണ്ണം താങ്ങുന്നത് കൊണ്ടാ. പക്ഷെ അതുകൊണ്ട് മാത്രമാകുന്നില്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മളിങ്ങനെ നിലനിൽക്കുന്നു, നശിച്ചു പോകാതെ വെന്തെറിഞ്ഞു പോകാതെ നിലനിൽക്കുന്നു. പക്ഷെ അതുകൊണ്ട് പൂർണ്ണമാകുന്നില്ല. ആ തിരിശരീരം നമ്മളിൽ ഫലവത്താകണമെങ്കിൽ എന്തായിട്ട് മാറണം? അത് പ്രകാശമായിട്ട് മാറണം, അത് നിറവായിട്ട് മാറണം, അത് ചൈതന്യമായിട്ട് മാറണം. അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത്, നമ്മിൽ ആര് ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിൽ ആര് നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഉത്തരമായിട്ട് പറയുന്നുണ്ട്, ഒന്നാമതായിട്ട് എന്താ പറയുന്നത്? അവിടെ പറയും, നീതിയായി നടന്ന് നേര് പറയുക, ദ വോക്ക് ഇൻ അപ്രൈറ്റ്നസ് അല്ലേ, നീതിയിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഈ സങ്കീർത്തന പുസ്തകം 15 അധ്യായത്തിൽ ഇതേ ചോദ്യം, അവിടെ അത്തിയിൽ ആര് വസിക്കും എന്നുള്ളതല്ല, ദൈവത്തിന്റെ പർവ്വതത്തിൽ ആര് കയറും, ദൈവത്തിന്റെ ആലയത്തിൽ ആര് വസിക്കും, ഏതാണ്ട് സമാനമായതൊക്കെ. ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പർവ്വതത്തിൽ പ്രയാണം ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും സാധ്യമാകണം. ഇതൊക്കെ അഗ്നിയിൽ വസിക്കുന്ന ഒരു അനുഭവത്തെ പറ്റിയാ പറയുന്നത്. നമ്മൾ വിശുദ്ധ കുർബാന ആരാധിക്കുമ്പോൾ എവെങ്കിലും വായിച്ച് കഴിഞ്ഞുള്ള ഭാഗം നമ്മൾ പാടുന്നുണ്ടല്ലോ, തീയല്ലോ ഈ ബദ്ധത, തീക്ക് തന്നെ പരിചരിപ്പു, കഹനകളെ നിങ്ങളിക ഈ തീയിൽ പെന്തിരിഞ്ഞു പോ എന്ന് വളരെ വിശദമായിട്ട് വളരെ വളരെ ആഴമായി നമ്മളെ സ്പർശിക്കുന്ന ഒരു ഗീതമാണത് അല്ലേ. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ കാണുന്നത് ഒരു അഗ്നിയുടെ അനുഭവത്തിൽ കൂടിയാ. നമ്മൾ കാണുന്നുണ്ടല്ലോ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ആവസിച്ചത് അഗ്നിയിലാണ്. അഗ്നി ചിറകുകൾ, അഗ്നി നാവുകൾ അവരുടെ മേൽ വന്ന് അവര് പ്രവചിച്ചതായിട്ട് പ്രസംഗിച്ചതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇവിടൊക്കെ ഒരു തീയുടെ ഒരു ഇമേജായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വേറെ ഒത്തിരി ഭാഗത്തുണ്ട് എങ്കിലും എന്റെ മനസ്സിൽ തോന്നിയത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ തീയിൽ, ഈ തീക്കടുത്തൊരു വിളിയാ നമ്മളെ. മാമോദീസ മുങ്ങുന്ന ഒരു വിശ്വാസിയും ഈ തീയിലേക്കുള്ള, ഈ അഗ്നിയിലേക്കുള്ള ക്ഷണനമാണ്. പക്ഷെ ഈ അഗ്നിയിൽ ഞാൻ നിങ്ങൾ ക്ഷണിക്കപ്പെടുമ്പോൾ വെഞ്ചെറിഞ്ഞു പോകാനല്ല, ഈ അഗ്നിയിൽ പ്രകാശിതരായിട്ട് ജീവിക്കാനായിട്ടാണ്. ഈ നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നതുമൊക്കെ ഈ തീയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ കരനോട് നിലനിൽക്കുന്നതിനേക്കാൾ ഉപരിയായി, അല്ലെങ്കിൽ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു നൽകുന്ന ഔദാര്യത്തിൽ നിലനിൽക്കുന്നതിനേക്കാൾ ഉപരിയായി, ആ ഔദാര്യം നമ്മളെ കൂടുതൽ പ്രകാശിപ്പിക്കുന്ന തലത്തിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് ഒരുക്കുമ്പോഴാണ് എന്റെയും നീമുകളുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാമത്തെ കാര്യം നീതിയായിട്ട് നടക്കുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ നീതിയായിട്ട് നടക്കാൻ ആരെയും പഠിപ്പിക്കേണ്ട, പരിശീലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമല്ല. നമ്മൾ യോഹന്നാന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് പോലെ അവനാലേറ്റ അഭിഷേകം നിങ്ങളിൽ ഉള്ളത് കൊണ്ട് ആരും നിങ്ങൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ ഉപദേശത്തിന്റെ ആവശ്യമുള്ള ഉള്ളവരല്ല ക്രിസ്ത്യാനികള്. കാരണം അവനാലേറ്റ അഭിഷേകം ഉപദേശിക്കത്തക്കോടെ നമ്മളുടെ ഉള്ളിലുണ്ട്. അതിലേക്കൊന്ന് നോക്കിയാൽ മതി. പക്ഷെ അതിലേക്ക് നോക്കാൻ ദൈനംദിന ജീവിതത്തിലെ തിരക്കുകൾ നമ്മളെ സമ്മതിക്കില്ലെന്നുള്ളതാ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അപജയം. ഒന്ന് നോക്കിയാൽ മതി, അപ്പോഴാണ് നമുക്ക് നടക്കേണ്ടത് വഴി. പക്ഷെ എങ്കിലും നമുക്കറിയാം ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ തിന്മയുടെ പ്രലോഭനങ്ങള്, ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങള്, ഇതൊക്കെ പലപ്പോഴും ഈ നടപ്പുകളിൽ നമ്മുടെ ചുവടുകൾ ഇടറാറുണ്ട്. ആ ഇടറുന്ന ചുവടുകളെ വീണ്ടും പുനഃസ്ഥാപിക്കാനായിട്ടാണ് നിരന്തരം നോമ്പ് നോക്കാനും പ്രാർത്ഥിക്കാനും സഭ നമ്മളെ പരിശീലിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതുകൊണ്ടാണല്ലോ ദാവീദ് രാജാവ് ലോകം കണ്ട ഏറ്റവും വലിയ സമുന്നതൻ, ഒരു ജനതയെ മുഴുവൻ ദിശാബോധത്തോടെ നയിച്ച രാജാവ്. പക്ഷെ അദ്ദേഹം ദൈവസന്നിധിയിലെത്തുമ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ജനതയെ ദിശാബോധത്തോടെ ദൈവത്തെ ലക്ഷ്യമാക്കി നയിക്കുവാൻ അദ്ദേഹം ഭരിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സാധ്യമാക്കിയത്. എന്താണ് ആ പ്രാർത്ഥന? ദൈവമേ, നിന്റെ വഴികളെ എന്നെ ഉപദേശിക്കുകയും ആ പാതകളിൽ നടത്തുവാൻ എന്നെ പഠിപ്പിക്കുകയും ചെയ്യണേ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മറി, സങ്കീർത്തനത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രാർത്ഥനയതാ. കാരണം ദാവീദിന് അറിയാമായിരുന്നു ആ തന്റെ നടപ്പുകൾ ചൊവ്വുള്ളതല്ല, ആ നടപ്പ് ചൊവ്വുള്ളതാകണമെങ്കിൽ, നീതിയോടുകൂടി ആകണമെങ്കിൽ ദൈവം എന്നിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ദൈവം ആ പാതകൾ കാണിച്ചു തന്ന് അതിൽ കൂടി നടക്കാൻ എന്നെ പ്രേരിപ്പിക്കണം, പരിശീലിപ്പിക്കണം. പക്ഷെ ഈ പ്രാർത്ഥനയാണ് ജീവിതത്തിന്റെ തുടക്കത്തിലൊക്കെ ചില ആഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും പിന്നീടുള്ള നടപ്പുകൾ ലക്ഷ്യബോധത്തോടെ നടക്കുവാനും ഒരു ജനതയെ മുഴുവൻ ആ പാത കേന്ദ്രീകരിച്ച് നയിക്കുവാനുമുള്ള ശക്തി നമ്മൾ പിന്നീട് കാണുന്നുണ്ടല്ലോ. പല രാജാക്കന്മാരും വരുമ്പോഴും അവരോടൊക്കെ ദൈവം പറഞ്ഞൊരു ഉപദേശമാണ് എന്റെ ദാസനായ ദാവീദ്, ദാവീദിനെ മാനിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ നയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ദൈവം ദാവീദിനെ സ്നേഹിച്ചിരുന്നു, ആദരിച്ചിരുന്നു. ആ ആദരവിന്റെ ഒക്കെ കാരണം ഈ തന്റെ നടപ്പ് നന്മയിലുള്ളവാകുവാൻ തക്കോണം നിരന്തരം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും വഴിതെറ്റുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്, മറന്നുപോകരുത്. എപ്പോഴും വഴിതെറ്റുന്ന ഒരു ലോകത്തിലാണ്, എപ്പോഴും വഴിതെറ്റിക്കത്തക്കോണ സാഹചര്യങ്ങൾ നമ്മളെ നിരന്തരം ഇങ്ങനെ മാടി വിളിക്കുക. അവിടെ നിന്നൊക്കെ നമ്മുടെ ചുവട് ശ്രദ്ധയോടെ വെക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഉയരങ്ങളിലായിരിക്കണം. ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കാം, ദൈവമേ നടക്കുന്ന പാതയിൽ ചുവട് ഇടറാതെ വണ്ണം ഞങ്ങളെ അവന്ന് താങ്ങി നടത്തണമെന്ന്. ഒന്നാമതായിട്ട് പറയുന്നത് നിന്റെ നീതിയായിട്ട് നടക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നുണ്ട് സ്പീക്ക് അപ്രൈറ്റ്ലി, സത്യം സംസാരിക്കുക. ഈ സങ്കീർത്തനത്തിലും ഇത് തന്നെയാണ് ഉദ്ധരിക്കുന്നത്. അപ്പൊ ദൈവസന്നിധിയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന, പരിശുദ്ധിയോടെ നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും പാലിക്കേണ്ട കൽപ്പനകളാ ഇതൊക്കെ. കേട്ടോ, അതുകൊണ്ട് മറന്നു പോകരുത്. നീതിയോടെ നടക്കുക, സത്യം സംസാരിക്കുക. വലിയ പാടാ സത്യം സംസാരിക്കുക എന്ന് പറയുന്നത്. കാരണം സത്യം സംസാരിക്കേണ്ടി വന്ന് ചിലപ്പോ ക്രൂസിലേറേണ്ട അനുഭവം വരും. പക്ഷെ ക്രൂസിലേറിയാലും ആ സത്യത്തെ പിന്തുടർന്നവർക്കാണ് ആ ക്രൂശ് നിത്യതയുടെ തലങ്ങളിലേക്ക് നയിക്കപ്പെടുന്നത്. ആ സത്യം സംസാരിച്ചുകൊണ്ടാണല്ലോ യോഹന്നാൻ സ്നാപകൻ പിന്നെ ചിരച്ഛേദം ചെയ്യപ്പെട്ടത്. സത്യം സംസാരിക്കേണ്ടവർക്കൊക്കെ സംസാരിച്ചവർക്കൊക്കെ ഈ ലോക ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് ദോഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ദോഷങ്ങളൊക്കെ നന്മയിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണ് എന്നുള്ളത് ചരിത്രം, വേദപുസ്തക ചരിത്രം നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. നമുക്കൊന്നും അത്ര വലിയ അബദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല. അത് എന്നാലും നമ്മൾ സത്യം സംസാരിക്കാൻ ജീവിതത്തിൽ പരിശീലിക്കുക, ചെറിയ കാര്യങ്ങളിൽ പോലും, ചെറിയ കാര്യങ്ങളിൽ പോലും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അത്യൽപ്പത്തിൽ വിശ്വസ്തനായവനെ ഞാൻ അധികത്തിന് വിചാരകനാക്കും. ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മളൊക്കെ പറയാം, ചെറിയ കാര്യങ്ങളിൽ നമ്മളൊക്കെ വലിയ കാര്യങ്ങളിൽ ചിലപ്പോൾ സത്യമൊക്കെ പറയുമായിരിക്കും, പക്ഷെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണടച്ച് വിടുന്നവരാ. പക്ഷെ ചെറിയ കാര്യങ്ങളിൽ പോലും ആ സത്യത്തിന്റെ നിർമ്മലത ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ എന്റെ നാവ് ശ്രദ്ധയോട് കൈക്കൊള്ളുവാൻ എന്നെ സഹായിക്കണമേ. നമ്മൾ സത്യം പറയുക എന്നതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ദോഷം പറയാതിരിക്കുക. എനിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു 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 സംഗതി തന്നെയാണ് എന്റെ നാവ് എങ്ങനെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നുള്ളത്. ഒരു പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ എന്തുമാത്രം നുണകളാണ് നാവ് കൊണ്ട് പറയുന്നത്. നമ്മുടെ നാവിന്റെ ദുരുപയോഗം കൊണ്ട് എത്രയോ പേര് വേദന അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രയോ മറ്റുള്ള ആളുകള് അവരുടെ നാവിന്റെ ദുരുപയോഗം കൊണ്ട് നമ്മൾക്ക് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ സമാന അനുഭവങ്ങൾ തന്നെയാണ്. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ നന്മ പറയത്തക്കവണ്ണം, ദൈവമഹത്വം ഘോഷിക്കത്തക്കവണ്ണം എന്റെ നാവിനെ എടുത്തുപയോഗിക്കണമേ. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, നാവും ഒരു തീ തന്നെ. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നൽകുന്നത്, നാവും ഒരു തീ തന്നെ. കാരണം ഇത്ര മാത്രം തീ പോലെ പടർന്നു പിടിക്കുന്ന വേറൊരു അവയവമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നോമ്പ് നോക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധയോടെ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ നാവെന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ നോമ്പില് നോമ്പിന്റെ അനുഭവങ്ങളൊക്കെ ഒരു മൗനം ഇരിക്കാറുണ്ട്, വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ ഈ മൗനം ഇരുന്നിട്ട് അല്ലെങ്കിൽ നോമ്പിൽ മാത്രം നമ്മുടെ നാവിനെ കേന്ദ്രീകരിച്ചിട്ട് ഇതൊക്കെ കഴിയുമ്പോഴേ പഴയത പോലെ ആകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഈ നോമ്പിൽ നമ്മൾ ശ്രദ്ധയോടെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ, അത് ജീവിതത്തിൽ എന്നേക്കുമുള്ള ഒരു പരിശീലനത്തിന്റെ തുടക്കമാകാൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കാണിക്കുന്ന പരിശീലനങ്ങളൊക്കെ പൂർണ്ണമായി തീരുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, ദൈവമേ എന്റെ നാവിന്റെ ദുരുപയോഗം കൊണ്ട് ഇന്ന് ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമേ. അഥവാ ആരോടെങ്കിലും നാവിന്റെ ശ്രദ്ധയില്ലാത്ത ഉപയോഗം കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ഷമ ചോദിക്കാനുള്ള ഒരു മനോഭാവമെങ്കിലും കാട്ടാൻ നമ്മൾ ഈ നോമ്പിൽ പരിശീലിക്കേണ്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നീതിയോടെ നടക്കുക. രണ്ടാമതായിട്ട് സത്യം സംസാരിക്കത്തക്കവണ്ണം നമ്മുടെ നാവിനെ, നേര് പറയത്തക്കവണ്ണം നാവിനെ ഉപയോഗപ്പെടുത്തുക. മൂന്നാമത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടെങ്കിലും അത് ഞാൻ അവസാനം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമ്മളെ ഓർപ്പിക്കുന്നത് എന്താണ്, രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം നിന്റെ ചെവി പൊത്തുക. എന്താ പറയുന്നത്, രക്തപാതകത്തെ പറ്റി കേൾക്കാതെ വണ്ണം നിന്റെ ചെവി പൊത്തുക. രക്തപാതകത്തെ എന്ന് പറഞ്ഞാൽ കൊലപാതകത്തെ, ദുഷ്ടമായ കൊലപാതകങ്ങളെ പറ്റിയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തുക എന്നാ. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഈ ചിന്ത നമുക്ക് നൽകുന്നത് മറ്റുള്ളവരുടെ ദോഷം കേൾക്കാതെ വണ്ണം നമ്മുടെ ചെവിയെ പൊത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ചില മനുഷ്യരുണ്ട്, ഞാൻ നീതിയോടെ നടക്കുന്നു, ഞാൻ ഒരു ആരുടെയും ഞാൻ ആർക്കും ദോഷമായിട്ട് പറയുന്നില്ല, പക്ഷെ ആരെങ്കിലുമൊക്കെ തെറ്റായത് പറയുമ്പോൾ അത് കേൾക്കാൻ സുഖമുള്ളവരുണ്ട്. ഇതും പാപമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ പറയും, അവനല്ലേ പറഞ്ഞു, ഞാൻ കേട്ടെന്നല്ലേ ഉള്ളൂ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചോളം ആ പറയുന്നത് പോലെ തന്നെയാണ് വേണ്ടാത്തത് കേൾക്കുന്നതും, കേട്ടോ, അതൊന്നും മറന്നു പോകരുത്. അങ്ങനെ ചില മനുഷ്യരുണ്ട്, മറ്റുള്ളവരിലെ ദോഷങ്ങൾ കേൾക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന. അപ്പൊ നമ്മൾ ഈ ദോഷങ്ങളെ നമ്മൾ പറയുന്നില്ലല്ലോ കേൾക്കുന്നല്ലേ ഉള്ളത് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തിന്മയായത് കേൾക്കാനുള്ള അഭിവാജ്യമുണ്ട്, അത് ദോഷമാ. അത് പക്ഷെ മറ്റാരും അറിയുന്നില്ല, പക്ഷെ ദൈവം അറിയുന്നുണ്ട്, നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ദോഷങ്ങളെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാകരുത്. ദോഷങ്ങൾ പറയാതിരിക്കുന്നത് പോലെ തന്നെ ദോഷങ്ങളെ, അങ്ങനെയുള്ള സ്നേഹിതരെ, ചില സ്നേഹിതരുണ്ടല്ലേ, ചില മനുഷ്യരുണ്ട് മറ്റുള്ളവരുടെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, അങ്ങനെയുള്ളവരെ കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളും താമസിക്കാതെ തന്നെ എന്തായിട്ട് മാറും. അത് നമ്മുടെ കുറെയൊക്കെ നമ്മൾ ഈ കേൾവിന്നാണല്ലോ പലതും പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പല കേൾവികളുമാണ് നമ്മളെ പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് കേൾവി ഒന്ന് കുറച്ചാൽ പറയുന്നതിന് ഒരു നിയന്ത്രണം ഉണ്ടാകും. അതുകൊണ്ട് നോമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ വേണ്ടാത്തത് കേൾക്കാതിരിക്കുവാനും. നമുക്കറിയാമല്ലോ ഏതൊക്കെ സ്നേഹിതര ഈ വേണ്ടാത്തത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ, അങ്ങനെയുള്ള കൂട്ടുകാരെയൊക്കെ അവരൊക്കെ ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ ഫോൺ ചെയ്ത് ആരുടെ കുറ്റം പറയാത്ത, അവരുടെ ഫോൺ കാണുമ്പോൾ എടുക്കാതിരിക്കുക ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തുന്ന ആൾക്കാരെയൊക്കെ അകറ്റി നിർത്തുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. പൗലോസ് ശ്ലീഹായി പറയുന്നുണ്ട് ദോഷം ചെയ്യുന്നവരെ അകറ്റി നിർത്താനായിട്ട്. അത് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇടർച്ചയാകുന്നുവെങ്കിൽ, ദോഷമാകുന്നുവെങ്കിൽ അവർ പറയുന്നത് കേൾക്കാതിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിക്കോട്ടെ, കാരണം എന്റെ ആത്മാവ് ദൈവത്തിൽ നിന്നകുന്നതിനേക്കാൾ നല്ലതാണ് അവരകലുന്നത്. അതുകൊണ്ട് ഇവിടെ വളരെ ശ്രദ്ധയോട് പറയുന്നു, രക്തപാതകത്തെ പറ്റി കേൾക്കാതെ വണ്ണം നിന്റെ ചെവിയെ പൊത്തിക്കളയാ പറയുന്നത്. ടു ക്രോസ് യുവർ ഇയേഴ്സ്. അത് നമ്മൾ വളരെ വളരെ ഗൗരവത്തോട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. വീണ്ടും നമ്മളെ പറയുന്നുണ്ട് അതിനുശേഷം, ദോഷത്തെ കണ്ടു രസിക്കാത്ത വണ്ണം നിന്റെ കണ്ണ് അടച്ചു കളയുക. ഓരോ ഇന്ദ്രിയങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെ പറ്റി ഇങ്ങനെ പറയുക അല്ലെ, നിന്റെ നടപ്പ് അല്ലെങ്കിൽ നിന്റെ നിന്റെ സംസാരം, നീ കേൾക്കുന്ന ചെവി, നാലാമതായിട്ട് നിന്റെ കണ്ണ്, നിന്റെ കണ്ണ് ദോഷം കാണാതെ വണ്ണം നിന്റെ കണ്ണുകളെ. നമുക്കറിയാമല്ലോ ശരീരത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും അത് കണ്ണാണ്. അതുകൊണ്ട് കർത്താവ് നിരന്തരം പറയുന്നുണ്ട് നിന്റെ കണ്ണ് ദോഷമുള്ളതല്ലെങ്കിൽ നീ ഇരുട്ടിലായി തീരും. അതുകൊണ്ട് നിരന്തരം കർത്താവ് തന്നെ പറയുന്ന പല ഭാഗമുണ്ട് കണ്ണിനെ പ്രകാശിപ്പിക്കുക. അപ്പോൾ കണ്ണ് എന്ന് പറയുന്നത് ഓരോന്നിനെയും വിഭജിക്കുന്ന ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത്. അതുകൊണ്ട് നോട്ടം നമ്മൾ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളത് ആത്മീയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നോട്ടങ്ങളെ നമ്മൾ നിരന്തരം നിയന്ത്രിക്കണം. കാണേണ്ടത് കാണാനും കാണണ്ടാത്തത് കാണാതിരിക്കുവാനും വലിയ പാടാണ് കേട്ടോ, പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തില്. നമുക്കറിയാമല്ലോ ഇന്ന് സോഷ്യൽ മീഡിയകളും മാധ്യമങ്ങളും ഒക്കെ കണ്ണിന് ആകർഷകം നൽകുന്ന ഒരുപാട് മോശമായ കാഴ്ചകളുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നല്ലത് കാണാൻ കണ്ണിനെ പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് അരിസ്റ്റോട്ട് ഈസി പ്രോസസ്. അതിന് നിരന്തരമായ ഉപവാസവും പ്രാർത്ഥനയും അനിവാര്യമാണ്. അത് വലിയൊരു യുദ്ധമാണ്. യുദ്ധത്തെ നമ്മുടെ തലമുറയൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു മാനസിക സംഘർഷം എന്ന് പറയുന്നത് ഈ കണ്ണ് ആകർഷിപ്പിക്കുന്ന പൈശാചിക പ്രേരണകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടാണ്. കാരണം ചെവിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ കണ്ണും ആകർഷിക്കുന്ന വലിയൊരു ശക്തിയാണ്. കണ്ണ് ആകർഷിക്കുന്നതും കണ്ണ് പലതും ആകർഷിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം അതിലേക്ക് പതിയുന്നത്. നമ്മുടെ ഹൃദയം വേണ്ടാത്തതിലൊക്കെ പതിയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കണ്ണ് അതിനെ പിടിച്ചുകൊണ്ട് പോകും, കണ്ണ് പിടിച്ചുകൊണ്ട് പോകുന്നു. അതുകൊണ്ടാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ പർവ്വതപ്രസംഗത്തിൽ പറഞ്ഞത് നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ നീ അതിനെ ചൂണ്ട് കളകാം. രണ്ട് കണ്ണുള്ളവനായി നിത്യാഗ്നിയിൽ കടക്കുന്നതിനേക്കാളും ഒറ്റ കണ്ണുള്ളവനായി സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോ അന്ധനായിട്ട് സ്വർഗരാജ്യത്തിൽ കടക്കാന്നുള്ളതാണോ? അല്ല, നിനക്ക് ദോഷം വരുന്നതിനെ ചൂഴ്ന്ന് കളക, കണ്ണു ചൂഴ്ന്ന് കളക എന്നതിനേക്കാൾ ഉപരിയായി ദോഷം വരുത്തുന്ന സാധ്യതകളെ കണ്ണിൽ നിന്ന് ചൂഴ്ന്ന് കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഈ നോമ്പിന്റെ ഘട്ടത്തിൽ ജീവിതകാലം മുഴുവൻ ഞങ്ങളെ കണ്ണുകൾക്ക് പതർച്ച ഉണ്ടാകാൻ തക്കവണ്ണം ഇടയാക്കുന്ന നോട്ടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നയനങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ. നല്ലത് കാണത്തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ ഉപയോഗപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിനുശേഷം 15-ാം അധ്യായ വാക്യത്തിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, പീഡനത്താൽ ഉള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും ചെയ്യുക. ആദ്യം പറഞ്ഞു നീതിയോടെ നടക്കുക, രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു സത്യം പറയുക, മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ രക്തപാതകത്തെ പറ്റി കേൾക്കാതെ വണ്ണം ചെവി പൊത്തുക, നാലാമത് ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം. ഈ ദോഷത്തെ കണ്ട് രസിക്കുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. മറ്റുള്ളവന്റെ ദോഷം കണ്ട് രസിക്കുക ഇതൊക്കെ അർത്ഥമുണ്ട്. ഞാൻ ആ സമയം ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ അച്ഛാ? ഐസക് അച്ഛൻ കട്ടായെന്നൊരു സംശയം. അപ്പം നമ്മുടെ രക്തപാതകത്തെ പറ്റി അതൊരു ചെവി പൊത്ത് ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം, പലരുടെയും വീഴ്ചകളെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് പൊത്തുക എന്ന അർത്ഥം കൂടെ അതിന്റെ അകത്തുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ വീഴ്ച കണ്ട് രസിക്കാതെ, അങ്ങനെ പലരും ഉണ്ട് മറ്റുള്ളവരുടെ വീഴ്ചയും. ഇങ്ങനെ ചിലപ്പോൾ ഇന്റർനെറ്റിൽ നോക്കും ആർക്കൊക്കെ രോഗം വരുന്നുണ്ട്, ആരൊക്കെ ചത്തുപോകുന്നുണ്ട്. ഇപ്പത് ഞാൻ സന്തോഷോചിതമായിട്ട് പറയട്ടെ, പരിശുദ്ധ ഭാവാതിരിമേനി വല്ലാത്തൊരു അത്യാസ്ഥരല്ല. നമുക്കറിയാം ഒരു രോഗാവസ്ഥയെ കിടക്കുക എന്നുള്ള കാര്യം അറിയാം. പ്രാർത്ഥന കൊണ്ട് സൗഖ്യം പ്രാപിച്ചു വരുന്നു. പക്ഷെ എത്രയോ ആളുകള് പ്രാർത്ഥിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചു ചിന്തിക്കുന്നു. എനിക്കത് പറയുന്നതിനെ ശരിയാണോ എന്ന് അറിയത്തില്ല, പക്ഷെ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അങ്ങനെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അത് മഹാപാതകമാണ്. നമ്മൾ ആരെ പറ്റിയും ആരുടെയും ദോഷം കണ്ട് രസിക്കരുത്. അത് ഏറ്റവും വലിയ പൈശാചികതയാണ്. നമ്മളെ ദൈവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകറ്റുന്ന, നമ്മുടെ ജീവിതത്തിലെ നേരത്തെ പറഞ്ഞതുപോലെ ചില ബലഹീനതയൊക്കെ നമുക്കുണ്ട്, ചില വൈകാരികമായ കുറവുകളൊക്കെ, ചിലപ്പോൾ അതൊക്കെയൊക്കെ കണ്ണുനീരോട് ദൈവസന്നിലടുത്തി എന്ന് ദൈവം അങ്ങ് ക്ഷമിക്കും. പക്ഷെ മറ്റുള്ളവന്റെ ദോഷം കണ്ട് രസിക്കുന്നവനെ ദൈവം ഒരിക്കലും ക്ഷമിക്കുകയില്ല. നമ്മൾ വയസ്സത്തെ വായിക്കുന്നുണ്ടല്ലോ, ഈ ചെറിയവരോടത്തിന് ദോഷം ചെയ്യുന്നവനെ വലിയൊരു തിരികല്ല് കെട്ടി, ചെറിയ കല്ലൊന്നുമല്ല വലിയൊരു കല്ല് കെട്ടി കടലിൽ വെള്ളത്തിൽ താഴ്ത്താനാണ് പറഞ്ഞത്. യാതൊരു വിധത്തിൽ പൊങ്ങി വരരുത്. അവൻ മറ്റുള്ളവന്റെ ദോഷം കണ്ട് രസിക്കുന്നവനെ പറ്റി കർത്താവ് പറഞ്ഞതാ. അതുകൊണ്ട് ഞാനും നിങ്ങളും ഓർക്കുക, നമ്മൾ അല്പം പോലും നമ്മളോട് ശത്രുത ചെയ്യുന്നവനായാലും അവന്റെ ദോഷം കണ്ട് നമ്മൾ രസിക്കരുത്. അവന് ദൈവം കൊടുത്തോളുമായിരിക്കും, ആ ദൈവം കൊടുക്കുന്നതാ. പക്ഷെ അത് കണ്ട് രസിക്കേണ്ട കാര്യമൊന്നും നമുക്കൊന്നുമില്ല. ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം ഇടവരിക. എന്നിട്ട് വീണ്ടും പറയുന്നു, പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും ചെയ്യുക. പീഡനത്താലുള്ള ആദായം വെറുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാല് കള്ളത്തരത്തിൽ കൂടി, കള്ളപ്പണത്തിൽ കൂടി ധനവാനാകാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ പല കാര്യങ്ങളും, എന്റെ വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളും, എന്റെ ഇന്ദ്രിയങ്ങളെ ബന്ധപ്പെടുത്തുന്ന പല കാര്യങ്ങളും പറയുന്നതിന്റെ കൂടെ പറയുന്നൊരു കാര്യമാണ് ഈ ദോഷം വരുത്തുന്ന പണം ജീവിതത്തിൽ ഉപയോഗിക്കാതിരിക്കുക. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതും നമ്മുടെ ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. നമ്മുടെ ദോഷം വരാതെ വണ്ണം തിന്മയുടെ ധനം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അത് ഒത്തിരി അർത്ഥങ്ങളുണ്ട് തിന്മയുടെ ധനത്തെ പറ്റി. പരിമിതമായിട്ട് ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. നമുക്കൊക്കെ അറിയാമല്ലോ എന്താണ് തിന്മയുടെ പണം, അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് തിന്മ സ്വീകരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ആന്തരിക ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യര്, ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വീണ്ടും അതിലേക്ക് പോകുന്നില്ല. ഈ ജീവിതത്തിൽ ഈ പരീക്ഷകളൊക്കെ പാസ്സാകുന്ന മനുഷ്യർക്ക് ഉണ്ടാകുന്ന ചില സാധ്യതകളെ പറ്റി 16 വാക്യം മുതൽ പറയുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. ഇവിടെ വസിക്കുന്ന പറഞ്ഞത് ഉയരത്തിൽ വസിക്കും. എന്താണ് ഉയരത്തിൽ വസിക്കുക എന്ന് പറയുന്നത്? ഈ 33 അധ്യായം തന്നെ 5 വാക്യം നമ്മൾ വായിക്കുമ്പോൾ യഹോവ ഇരിക്കുന്ന സ്ഥാനമാ, അവിടെ വായിക്കുന്നുണ്ട് യഹോവ ഉന്നതനായിരിക്കുന്നു, ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത്. 5 വാക്യം, യഹോവ ഉന്നതനായിരിക്കുന്നു, കാരണം ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത്. അവൻ സിയോനെ ന്യായവും നീതിയും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇപ്പൊ യഹോവ അവിടെ വസിക്കുന്നത് ഉന്നതങ്ങളില. ഈ ഉന്നതങ്ങൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് വെളിയിൽ ഇറങ്ങി ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശം തന്നെ പറവിലാണെന്ന്. നമ്മുടെ ഇടയിൽ തന്നെ, പക്ഷേ നമ്മുടെ ഇടയിലാണെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു ഒരു വിടവുണ്ട്. ആ വിടവിനപ്പുറമാ യഹോവ. അത് ആ വിടവ് നമ്മുടെ കുറവുകൾ കൊണ്ട് സംഭവിച്ചതാണ്. ആ വിടവുകളൊക്കെ യഹോവയും ദൈവത്തെയും എന്നെയും പിന്തിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ യഹോവയെ ആ സ്ഥലത്തിൽ വസിക്കത്തക്കവണ്ണം ചില തടസ്സങ്ങൾ ഈ ലോകത്തിലുണ്ട്. നമ്മുടെ പ്രാർത്ഥന കൊണ്ടും വിശുദ്ധ ജീവിതം കൊണ്ടും ആ തടസ്സങ്ങളൊക്കെ മാറി യഹോവ വസിക്കുന്ന ഉന്നതങ്ങളിൽ വസിക്കാനുള്ളൊരു വിളിയാണ്, ഭാഗ്യമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അപ്പം ഈ പരീക്ഷകളൊക്കെ പാസ്സാകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ആ ഉയരങ്ങളിലേക്ക് വസിക്കത്തക്കവണ്ണം ഉള്ള ഒരു ക്ഷണം, ഒരു സാധ്യത നമ്മളിൽ സമാഗതമാകുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവൻ ഉയരങ്ങളിൽ വസിക്കും. രണ്ടാമത് അവിടെ പറയുന്നുണ്ട് പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും. പാറക്കോട്ടകൾ, പാറക്കോട്ടയുടെ പ്രത്യേകത എന്താണ്? പാറകൊണ്ടുണ്ടാക്കിയ ശക്തമായ കോട്ട, ആർക്കും തകർക്കാൻ പറ്റത്തില്ല. എന്താണ് ആ കോട്ട എന്ന് പറയുന്നത്? ദ ഹാൻഡ് ഓഫ് ദ മൈറ്റി ഗോഡ്, ദൈവത്തിന്റെ പവറുള്ള കരങ്ങളാണ് അതിന്റെ ഉദ്ദേശം. പാറകളെ പോലും തകർക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലാണ് അവൻ വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിനും പിന്നെ അവനെ കീഴടക്കാനായിട്ട് കഴിയുകയില്ല, എല്ലാത്തിനും അതീതനായിരിക്കും. അപ്പൊ എന്തോ വലിയ ഭാഗ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ ഈ പരീക്ഷകളൊക്കെ അല്പം പരിശീലിച്ചാൽ സാധ്യമാകാവുന്നേ ഉള്ളൂ. അങ്ങനെ സാധ്യമായിട്ടുള്ളവരുണ്ട്, പരമനത്തിരുമേനി അല്ലെങ്കിൽ ഇതുപോലെ എത്രയോ വിശുദ്ധന്മാര്. ഇനി അവിടെ വരെ ഒന്ന് പോകണ്ട, നമ്മുടെയൊക്കെ മൺമറിഞ്ഞു പോയ നമ്മുടെയൊക്കെ എത്രയോ അപ്പച്ചന്മാരിങ്ങനെ ജീവിച്ചിട്ടുള്ളവരുണ്ട്, വളരെ നീതിയോടുകൂടി ജീവിച്ചിട്ടുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ലഭ്യമാകുന്ന വലിയ കരുണയാണ് ഉയരങ്ങളിൽ ദൈവത്തോട് ചേർന്ന് വസിക്കത്തക്കവണ്ണം ഉള്ളൊരു സാധ്യത, ഉന്നതങ്ങളിൽ ഒരു ശത്രുവിനും എത്തിച്ചേരാതെ വണ്ണം. കാരണം ശത്രുവിനൊക്കെ എത്തിച്ചേരാൻ പറ്റുന്നൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം ഇരിക്കുന്നവനെ ഒരു ശത്രുവിനും, അത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴും ഇല്ലയോ, ശത്രുവൊക്കെ നമ്മളെ കീഴ്പ്പെടുത്താൻ ഒരു പരിധിയുണ്ട്. അതിനപ്പുറം വളരുന്നവനെ, അതിനപ്പുറം ഉന്നതിലെത്തിയിരിക്കുന്നവനെ ഒരു ശത്രുവിനും അത് ഈ ലോകത്തിലായാലും എത്തിച്ചേരാണ്ട് കഴിയും. ശത്രു പോലും പിടിച്ചടക്കാൻ ശ്രമിച്ചാൽ കഴിയാത്തത്ര ഉന്നതങ്ങളിൽ എത്തുന്ന ചില മനുഷ്യര് ചില വിശുദ്ധർ ലോകത്തിലുണ്ട്. അതിലേക്കുള്ളൊരു ക്ഷണമാണ് നമ്മുടെ ജീവിതം. പാറക്കോട്ട അഭയൻ അവന്റെ അഭയമായിരിക്കും. എന്നിട്ട് വീണ്ടും പറയുന്നു, അവന്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടിപ്പോവുകയില്ല, അവനൊരിക്കലും വിശക്കുകയുമില്ല, അവർക്കൊരിക്കലും ദാഹിക്കുകയുമില്ല. വിശപ്പും ദാഹവും അറിയാറാതെ വണ്ണം ഉയരങ്ങളിലെ യഹോവ അവനെ പോറ്റും എന്നവിടെ പറയുന്നത്. എന്നിട്ട് അവിടെ കഴിയുന്നില്ല, വീണ്ടും അവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നിന്റെ കണ്ണ് നിന്റെ രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. എന്താ പറയുന്നത്? നിന്റെ കണ്ണ് അവന്റെ രാജാവിനെ അവന്റെ പൂർണ്ണ സൗന്ദര്യത്തോടെ ദർശിക്കും. എന്തോ ഒരു വലിയ ഭാഗ്യമാണ്. യഹോവയെ ദർശിക്കത്തക്കോണം ഉള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭ്യമാവുക എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഗീവർഗീസുദ്ദീ ബാബായുടെയൊക്കെ ജീവിതാനുഭവങ്ങളെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ അദ്ദേഹത്തിനുണ്ടായ ദൈവ സാന്നിധ്യ ബോധം അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ പല പിതാക്കന്മാരും ജീവിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആത്മീക ദർശനം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തെ കണ്ണ്, ദൈവത്തിന്റെ മഹത്വം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ കാണാൻ ഇടയായിട്ടുള്ള വിശുദ്ധന്മാർ അനേകരുണ്ട്. അവർ ആന്തരിക നേത്രങ്ങളെ കൊണ്ട്. അതുപക്ഷെ അവർ കൊട്ടിക്കോഴിക്കും. നമ്മുടെ ചില പാസ്റ്റർമാർ രാത്രി ദർശനം കണ്ടതുപോലൊന്നുമല്ല, അവർ അർത്ഥതലത്തിൽ അത് കണ്ടതാണ്. അവർ കൊട്ടിക്കോഴിക്കാനും പ്രസിദ്ധരാകാനുമല്ല, ആ രഹസ്യം ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിച്ചിട്ടുള്ള ഒരുപാട് പിതാക്കന്മാരുണ്ട്. അവന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. എന്നിട്ട് അവിടെ പറയുന്നു, വിശാലമായ ഒരു ദേശം കാണും. എന്ന് പറഞ്ഞാൽ പരിമിതികളില്ലാത്ത ദേശം. ഇതൊരു വിശാലമായ ദേശം എന്ന് പറയുന്നത് ആ സ്നേഹബന്ധങ്ങൾക്ക് പിന്നെ എന്താ പറയുന്നത് അറുതിയിൽ എന്നുള്ളതാണ്. അതാണ് വിശാലമായ ദേശം. ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല, എല്ലാത്തിന്റെ അപ്പുറം കാണത്തക്കവണ്ണമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു ഒരു സൗഭാഗ്യമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ പണം, വലിയ വീടുകള്, വലിയ കാറുകള്, അല്ലെങ്കിൽ വലിയ കുടുംബ മഹിമ, ഇതൊക്കെയാണ് ഭാഗ്യം എന്ന് കരുതിയെങ്കിൽ നമ്മൾ വെറും മൂഢരാണ്. ഏത് സമയത്തും വിട്ടേച്ചു പോകേണ്ടതാ ഇതൊക്കെ. ഇതൊക്കെ നേടിയിട്ടുള്ളവരൊക്കെ ഒന്നുമില്ലാതെ പോയിട്ടുണ്ട്. വില കുറഞ്ഞ തിന്മയുടെ, വില കുറഞ്ഞ ലാഭമില്ലാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ ഓടി ജീവിതം നശിപ്പിച്ച് കളയാതെ ഈ മൂല്യമേറിയ നേട്ടങ്ങളെ കണ്ടെത്തുവാൻ നമുക്കിടയാവട്ടെ. നമ്മുടെ നടപ്പ് അല്പമൊക്കെ ഈ നോമ്പൊക്കെ അത് പരിശീലിപ്പിക്കുകയാണ്. ഈ നോമ്പിന്റെ കാലഘട്ടങ്ങള് ഇത് പരിശീലിപ്പിക്കുന്ന ഒരു സമയമാണ്. ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ചുവടുകളെ നമുക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാം, നമ്മുടെ ചെവികളെ നമുക്ക് നിയന്ത്രിക്കാം, നമ്മുടെ കണ്ണുകളെ നമുക്ക് സൂക്ഷിക്കാം. അതുപോലെ നമ്മളിൽ കടന്നു വരുന്ന പണവും അല്ലെങ്കിൽ ബാഹ്യമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയോട്, ദൈവേഷ്ടത്തോടുകൂടി കാണത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ പരിശീലിപ്പിക്കാം. അപ്പോഴാണ് നമുക്ക് ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവ സംരക്ഷണയുടെ, ദൈവ കോട്ടയുടെ തണലിൽ സൂക്ഷിക്കപ്പെടുന്ന, ദൈവത്തിന്റെ സൗന്ദര്യം ദർശിക്കത്തക്കവണ്ണം വിശാലമായ ഒരു ദേശങ്ങളിൽ എത്തിച്ചേരാനുള്ള ഒരു വലിയ സൗഭാഗ്യങ്ങളിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരുന്നത്. ഈ നോമ്പിന്റെ കാലഘട്ടം നമ്മളെ അതിനായിട്ട് കൂടുതൽ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവനമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, വലിയ നോമ്പിന്റെ പകുതി ഭാഗം പിന്നിടുന്ന ഈ പ്രധാന ദിവസത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങളെ ഉരുവിട്ടുകൊണ്ടും ദൈനംദിന ജീവിതത്തിൽ സ്വയം നമ്മൾ നീതീകരിക്കാൻ തക്കവണ്ണം എടുത്ത തീരുമാനങ്ങളെയൊക്കെ, അതിന്റെ ന്യൂനതകളെയും അതിൻ്റെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാനും ഈ നോമ്പുകാലം പരിപൂർണമാകുവാനും തക്കവണ്ണമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്ദേശം അടുത്ത കാലത്ത് കേട്ടതിൽ ഏറ്റവും ഭംഗിയായി പ്രിയപ്പെട്ട അച്ഛൻ അത് അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ പ്രസ്താവ്യമായ കാര്യം തന്നെയാണ്. യഹൂദ ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരികെ വരുത്തുവാൻ മശിഹായിലൂടെ ലഭിക്കപ്പെടുന്ന രക്ഷയെ പ്രധാനമായിട്ട് യഹൂദ ജനത്തെ അറിയിക്കുവാൻ തക്കവണ്ണം എഴുതപ്പെട്ട 66 അധ്യായങ്ങളുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, ആ പുസ്തകത്തെ അറിയപ്പെടുന്നത് തന്നെ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചന പുസ്തകം കൂടിയാണ്. ആ പുസ്തകത്തിൽ യെശയ്യാവ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മശിഹ ഈ ലോകത്ത് കടന്നു വരും. മശിഹായിലൂടെയുള്ള രക്ഷ പൂർണ്ണമാകണമെങ്കിൽ, അത് പ്രാപിക്കണമെങ്കിൽ, ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ പല സന്ദർഭങ്ങളിൽ പല അധ്യായങ്ങളിലായി യെശയ്യാവ് രേഖപ്പെടുത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠവും അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യാഖ്യാതാവിന്റെ സഹായമില്ലാതെ തന്നെ വായിക്കുന്ന സമയം തന്നെ ബോധമുള്ള ഏത് മനുഷ്യനും അതിന്റെ ജ്ഞാനം പിടികിട്ടത്തക്കവണ്ണം വളരെ ലളിതമായ ഭാഷയിൽ എഴുതി വച്ചിരിക്കുകയാണ് 33:14 മുതലുള്ള വാക്യങ്ങൾ. നമ്മിൽ ആര് ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിൽ ആര് നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. അതിന്റെ കണ്ടീഷൻസ് 5 കാര്യങ്ങളായി അച്ഛൻ അവതരിപ്പിച്ചു, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ അഗ്നി എന്ന പദം വിശുദ്ധ വേദപുസ്തകത്തിൽ, തികച്ചൊരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേദപുസ്തകങ്ങളിൽ 510 പ്രാവശ്യം, അത് ചില വേദപുസ്തകത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എന്റെ ഒരു റെഫറൻസ് ബുക്കിനകത്ത് നിന്ന് ഞാൻ കണ്ടതാണ്, 510 പ്രാവശ്യം ഈ അഗ്നിയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ അഗ്നി എന്ന പദം പ്രത്യേകിച്ച് എബ്രായ മതത്തിലും അല്ലെങ്കിൽ ഭാഷയിലും ക്രൈസ്തവ സമൂഹത്തിനും ചൈനയിലും വളരെ ഭംഗിയായി നന്മകളിലേക്ക് നമ്മളെ നയിക്കുവാൻ, ജ്ഞാനവും അറിവും പ്രാപിക്കുവാനുള്ള മുഖാന്തരമായിട്ട്, വിസ്ഡം ആൻഡ് നോളജ്, ഇറ്റ്സ് എ സിംബൽ ഓഫ് വിസ്ഡം ആൻഡ് നോളജ് എന്നൊരു കൺസെപ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും ഈ അഗ്നി എന്ന പദം നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കുന്നത്, അഗ്നിയെ എന്തിനുപയോഗിക്കാന്ന് വെച്ചാൽ അതിനെ ഭസ്മമാക്കുക, പക്ഷെ അതോടൊപ്പം തന്നെ ഭസ്മമാക്കി അത് ഭൂമിയുടെ ഭാഗമാക്കുന്നു, അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലും കൂതാശകളിലും ഒക്കെ അച്ഛനെന്ന് 3-ാം മണി നമസ്കാരത്തിലെ 3 പകുതി നോമ്പിന്റെ നമസ്കാരങ്ങളുടെ പ്രത്യേകതയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആമുഖം ആരംഭിച്ചത്. വിവാഹ ജീവിതത്തിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സ്നേഹ അഗ്നി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഇവരെ നയിക്കണമേ, പുരോഹിതൻ പ്രാർത്ഥിക്കുന്നതാണ്. ആ അഗ്നി അവരെ രണ്ടുപേരെയും ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അഗ്നിയായിട്ട് മാറണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3:16-28 വായിച്ചാൽ വളരെ സുപരിചിതമായ 3 ബാലന്മാരെ കുറിച്ച് പറയുന്നു. ആ 3 ബാലന്മാരോടൊപ്പം 4-ാമതൊരു അദൃശ്യനായ വ്യക്തിയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. എവിടെയെന്ന് ചോദിച്ചാൽ അഗ്നികുണ്ഡത്തിലേക്ക് ശദ്രക്കും മേശക്കും അബേദനകവും എറിയപ്പെട്ടപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ തീയിൽ നൃത്തം ചെയ്യുന്ന രീതിയിൽ അവർ ആ തീയിൽ നിന്ന് രക്ഷ പ്രാപിച്ചൊരു രംഗം കൃത്യമായിട്ട് വേദഭാഗത്തിൽ പരിചയപ്പെടുന്നുണ്ട്. ഇങ്ങനെ അഗ്നിയെക്കുറിച്ച് പലതരത്തിൽ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ, അച്ഛൻ ഇന്ന് നോമ്പുകാലത്തിലൂടെ പ്രത്യേകിച്ച് പ്രായോഗിക ജീവിതത്തിൽ വളരെ അത്യാവശ്യമായി നമ്മൾ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് 5 കാര്യങ്ങളും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കേണ്ടതാ. പലപ്പോഴും നമ്മൾ, എനിക്ക് തോന്നുന്നില്ല, കേട്ടതാരും ഈ കുറ്റമൊന്നും ചെയ്യുന്നവരായിട്ട് എനിക്ക് തോന്നുന്നില്ല, എന്റെയും ചിന്ത ഞാനിതൊന്നും ചെയ്യുന്നില്ലെന്ന്. പക്ഷേ നമ്മൾ ഈ കൂട്ടുകാരോടൊപ്പം സംസാരിക്കുമ്പോൾ നമ്മൾ എന്നും സംസാരിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. ആ മനുഷ്യരിൽ നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ ഫോൺ റെക്കോർഡിംഗ്, ഫോൺ വിളിച്ചതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് നോക്കിയാൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനൊരു കൗൺസിലറുടെ ആവശ്യമൊന്നുമില്ല, ഒരു തെറാപ്പിസ്റ്റിന്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ കണ്ടുപിടിക്കാം നമ്മൾ എത്ര തെറ്റുകൾക്ക് ചേർന്ന് സംസാരിച്ചു, എത്ര തെറ്റുകൾ നമ്മൾ ഫോർവേഡ് ചെയ്തു, എത്ര തെറ്റുകളോട് നമ്മൾ ചില അത്യാവശ്യ കാര്യങ്ങളോടെ ചേർത്ത് വെച്ച് അതിനെ പെരുപ്പിച്ചു കാണിച്ചു, എത്ര കുറവുകളെ കണ്ട് ആസ്വദിക്കുവാൻ ഇഷ്ടപ്പെട്ടു, എത്ര മനുഷ്യർക്ക് രോഗം വന്നതിൽ ചെറുതായിട്ടെങ്കിലും നമ്മൾ മനസ്സുകൊണ്ടൊന്ന് മൂളി, എത്ര പേർക്ക് ഈ ലോകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി നിശബ്ദമായിട്ട് ഇരുന്ന് ഒന്ന് സന്തോഷിച്ചു, ഇങ്ങനെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നു എന്ന് ചിന്തിച്ച പല കാര്യങ്ങളിലും നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് ഇടപെടാറുണ്ട്. അത് ദൈവത്തിന്റെ അഗ്നിയിൽ നമ്മളെ ഭസ്മമാക്കുവാൻ മാത്രമേ സാധിക്കൂ, ഒരിക്കലും അതിലൂടെ അഗ്നിയിലൂടെയുള്ള ശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നയിക്കുകയില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ ഇന്നത്തെ സന്ദേശം തികച്ചും ദൈവ നിശ്ചയമാവരു. പക്ഷെ അച്ഛൻ പലരെയും വിളിച്ചു എന്ന് പറഞ്ഞു, വിളിച്ചിട്ട് കിട്ടാതെ വന്നത് ആ രാജേഷത്തിനെ കൊണ്ട് ഒരു പക്ഷേ ഈ നോമ്പുകാലത്തിലേക്ക് ശക്തമായി നമ്മളോട് സംസാരിക്കാൻ അച്ഛനെ ഇന്ന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കേട്ട എല്ലാവരും, ഞാൻ എന്നോട് പറയുന്നു, നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. ഞാൻ ഈ അഗ്നിയിൽ നശിച്ചു പോകാനുള്ളവനാണോ അതോ ഞാൻ ഈ അഗ്നിയിലൂടെ ശുദ്ധീകരിക്കപ്പെടാനുള്ളതാണോ? ഈ നോമ്പ് കാലത്തെ ഈ ഒരു അഗ്നി പരീക്ഷണമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. കുടുംബമായി ശദ്രക്കിനെ പോലെ, മേശക്കിനെ പോലെ, അബേദ്നെഗോയെ പോലെ നമുക്ക് ഈ അഗ്നിയിലേക്ക് ഇറങ്ങാം. അച്ഛൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു 25 നോമ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നോമ്പ് നോക്കാത്തവർക്ക് കയറാനുള്ള രണ്ടാമത്തെ ജംഗ്ഷനായിട്ട് കാണരുത്. അത് ഞാൻ എന്തിനും അത് അറിയാതെ ചിരിച്ചുപോയി. ഞാൻ ഇന്നലെ പള്ളി പറഞ്ഞത് ലാസ്റ്റ് അനൗൺസ് ചെയ്ത് നേരെ തിരിച്ചാ ഞാൻ പറഞ്ഞത്, അഥവാ ആരെങ്കിലും മറന്നുപോയെങ്കിൽ ഇനിയെങ്കിലും കയറാനുള്ള എളിയ അപേക്ഷയാണ് എനിക്കുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെ പറയരുത്, പോകട്ടെ, അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ എടുക്കാം. അച്ഛന്റെ ശക്തമായ ആ ഒരു ആവേശമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഈ 25 നോമ്പ് പിന്നിട്ടെങ്കിൽ ഈ വലിയ നോമ്പ് എന്ന് പറയുന്ന അഗ്നിച്ചുള്ളിയിലേക്ക് നമുക്കിറങ്ങി ദൈവത്തോടൊപ്പം ശുദ്ധീകരിക്കപ്പെടുവാനുള്ള ഒരു വലിയ അവസരമായി തീരുവാൻ ഈ ശക്തമായ സന്ദേശം നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അനേകരെ തുടർന്നും കേൾക്കുവാനും, നിങ്ങൾ ഇന്ന് ടെലിഫോൺ ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ, വിളിക്കാതിരിക്കുന്നത് നല്ലത് അച്ഛൻ പറഞ്ഞു, വിളിക്കുന്നെങ്കിൽ ഈ ഒരു സന്ദേശം അവരോട് പറയണം. പറയുമ്പം ഒരു കാര്യം ഓർത്തോണം, നമ്മളിത് പാലിക്കേണ്ടവരാണെന്നുള്ള അത്രയും ശക്തിയെ ഉപയോഗിക്കാവൂ. ആ രീതിയിൽ അതിനെ വളരെ ഭംഗിയാക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ.
താങ്ക് യു അച്ഛൻ, വളരെ നന്ദി. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത് ജോസിനെ, സർജറി കഴിഞ്ഞത് ജോസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡാലസുള്ള ലീലാമ്മ സൗഖ്യം പ്രാപിച്ചു വരുന്നു, ദൈവത്തിന്റെ കർമ്മം കൊണ്ട് വലിയ അവസ്ഥയിൽ നിന്നും ഒരുപാട് സൗഖ്യം പ്രാപിച്ച് ആരോഗ്യമായിട്ട് വരുന്നു. ലീലാമ്മയെ വീണ്ടും ദൈവത്തിന് സമർപ്പിക്കാം. നമുക്കറിയാമല്ലോ, 1, 2, 3 വൈദികര് നമ്മുടെ ഭദ്രാസനത്തിലാണെങ്കിലും ന്യൂയോർക്ക് ഡയസിസിലാണെങ്കിലും രോഗികളായിട്ട് കഴിയുന്നുണ്ട്. ചെറുപ്പക്കാരായിട്ട് വൈദികരൊക്കെ ഉണ്ട് അതിന്റെ അകത്ത്. അവരെയൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ മറ്റൊരു ലീലാമ്മയെ ഓർക്കാം, സൂസിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, ആലീസ് ജോസഫിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. രണ്ടുപേരുണ്ട് നാട്ടിലുള്ള ജോയല് ഇങ്ങനെ മകന് ക്യാൻസർ ആണ്, അപ്പൊ ഇങ്ങനെ കീമോ ഒക്കെ എടുത്തു വരുന്നു. നമ്മുടെ പ്രാർത്ഥന ഒരുപാട് ആവശ്യമാണ്. അച്ഛന്റെ മകനാണ്, നിങ്ങൾ കാര്യമായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ മേരി ആന്റി, അതുപോലെ തന്നെ അതുപോലെ സുജയ്, അതുപോലെ ഷാജി, മോളി, സൂസമ്മ, വർഗീസ്, റെഡിസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ജോഷുവയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. എനിക്ക് എല്ലാവരോടും വീണ്ടും വളരെ വിനയത്തോട് അപേക്ഷിക്കാനുള്ളത്, പരിശുദ്ധ ഭാവാതിരിമേനിയെ നമ്മൾ വളരെ കാര്യമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ ചികിത്സ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് പരിശുദ്ധ പിതാവിന്റെ. എങ്കിലും നമുക്കറിയാമല്ലോ, ക്യാൻസർ ഒക്കെ ഉള്ള ആളാണ്, അതിന്റേതായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. ഈ നോമ്പില് കണ്ണുനീരോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ ഭാവാതിരിമേനി ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ, പ്രത്യേകിച്ച് സഭയുടെ ഏറ്റവും വലിയ അനിവാര്യതയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതുകൊണ്ട് നമ്മുടെ അപ്പനാണ്, ആത്മീയപിതാവാണ്. നമ്മളെല്ലാവരും ഈ ദിനങ്ങളിലൊക്കെ കണ്ണുനീരോട് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇഷ്ടമല്ലല്ലോ, ദൈവത്തിന് ഇഷ്ടമാണ് നടപാടേണ്ടത്. എങ്കിൽ തന്നെയും മക്കൾ നല്ല നിലയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള ആവശ്യം, അവകാശം നമുക്കുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും അതിനെ ഒരു നിസ്സാരമായിട്ട് കരുതാതെ നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിലൊക്കെ അപരിശുദ്ധ പിതാവ് ആരോഗ്യത്തോടെ തിരിച്ചു വന്ന് ഈ സഭയെ നയിക്കാൻ എല്ലാ കൃപകളും വീരങ്ങളിൽ നിന്ന് ദൈവം തരണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴും പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് നടത്താം. ബാറഹിമോർ, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, ഞങ്ങൾ പാപികളാണെങ്കിലും കുറവുള്ളവരാണെങ്കിലും അബ്ബ പിതാവേ എന്ന് മുഖത്തേക്ക് നോക്കി വിളിച്ച് പ്രാർത്ഥിക്കത്തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ഔദാര്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, ദൈവമേ കരുണ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നടക്കുന്നതും ഇരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ. ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഒരു ഓർമ്മപ്പെടുത്തലായി ഞങ്ങൾക്ക് നൽകണമേ. ആ കരുണ വിട്ടുപോകാതെ നിലനിൽക്കേണ്ടതിന് ദൈവമേ അങ്ങയോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഈ ലോകത്തിൽ ഒരു കുറവുകൾ പോലും അങ്ങയോടുള്ള ബന്ധത്തിൽ നിന്ന് ഞങ്ങൾ അകറ്റാൻ ഇടയാകാതെ ഞങ്ങളെ അവിടുന്ന് സൂക്ഷിക്കണമേ. ഞങ്ങൾ അറിവില്ലായ്മയുടെ തലങ്ങളിൽ പലപ്പോഴും ഞങ്ങളുടെ ചുവടുകളെയോ ഞങ്ങളുടെ കണ്ണുകളെയും ചെവികളെയും ഒക്കെ വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് അവിടുന്ന് ഒരു കാവൽക്കാരനെ നിയമിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഓർമ്മപ്പെടുത്തി നന്മയിൽ ചലിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങളുടെ അപേക്ഷയെ അവിടുന്ന് മാനിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരിനെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. ഈ സഭയെ നയിക്കുവാനുള്ള കോണം അവിടുന്ന് ദാനമായി തന്ന പരിശുദ്ധ പിതാവിനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ വലിയൊരു സഭയുടെ തലവനാകാൻ അവിടുന്ന് കൊടുത്ത ആ വിളിക്കും അവിടുന്ന് ഔദാര്യമായി കൊടുത്ത ആ തേജസ്സിനുമൊക്കെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഞങ്ങളുടെ ബലഹീനത ഒരുപാടുണ്ടെങ്കിലും ആ ബലഹീനതയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുന്നു. കൂടെ കുറെ കാലം കൂടെ ഈ സഭയിൽ ഒരാത്മീയ പിതാവായി നിന്നുകൊണ്ട് ഈ സഭയെ നയിക്കുവാൻ നിന്റെ ദാസന് ആയുസ്സും ആരോഗ്യവും അവിടുന്ന് കരുണയോടെ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടമാണ് നടമാടപ്പെടേണ്ടതെങ്കിലും ദൈവമേ, ഞങ്ങളുടെ ആഗ്രഹം അങ്ങയുടെ മുമ്പാകെ ഏറ്റവും വിനയത്തോടെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ദൈവം, ഞങ്ങൾ എത്ര കുറവുള്ളവരാണെങ്കിലും ഞങ്ങൾ എത്ര പരിമിതരാണെങ്കിലും ഞങ്ങളുടെ അപേക്ഷകളെ മാനിക്കുന്ന ഒരു പിതാവാകുന്നുവല്ലോ അങ്ങ്. അവിടുന്ന് കൂടുതൽ കരുണ ചൊരിയണമേ, അവിടുന്ന് ബലപ്പെടുത്തണമേ. എവിടെയെങ്കിലും നിന്റെ ദാസന്റെ ശുശ്രൂഷയിൽ കുറവുകളുണ്ടെങ്കിൽ ദൈവം അതൊക്കെ നീക്കി മായച്ച് നിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ഇത്രത്തോളം അവിടുന്ന് നടത്തി വലിയൊരു സ്ഥാനത്ത് കൊണ്ടെത്തിച്ചു. തുടർന്നും ദൈവമേ, ലോകത്തിന് പ്രകാശവും ചൈതന്യവും കാഴ്ചവെച്ച് ജീവിപ്പാൻ അവിടുന്ന് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ വിവേകത്തോടും ദൈവാശ്രയബോധത്തോടും നിർവഹിക്കുവാൻ, ഉയരങ്ങളിലെ അപ്പന്റെ ആലോചന പ്രകാരം കാര്യങ്ങളെ നിർവഹിക്കാൻ ഇതുവരെ കൊടുത്തതുപോലെ തുടർന്നും അത് കൂടുതലായി ആ തിരിച്ചറിവിൽ ശുശ്രൂഷിക്കാൻ ബലവും ആരോഗ്യവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിൽ രോഗങ്ങൾ കൂടി കടന്നു പോകുന്ന അനേകരെ തിരുമുമ്പാകെ ഞങ്ങൾ ഓർത്തു. അനേകരെ ഞങ്ങളുടെ പേരുകൾ മനസ്സിലുണ്ട്. അനേകരെ ഞങ്ങൾ വിട്ടുപോയിട്ടുമുണ്ട്. ഓരോ മക്കളെയും അവിടുന്ന് പരിപാലിക്കണമേ. അങ്ങയുടെ തലോടലും അങ്ങയുടെ സൂക്ഷ്മമായ സ്പർശനവും നിന്റെ മക്കൾക്ക് ബലവും ആരോഗ്യവും പ്രതീക്ഷയും പ്രത്യാശയും നൽകി അനുഗ്രഹിക്കണമേ. രോഗത്തെ പറ്റിയുള്ള തീവ്രമായ വാർത്ത കേൾക്കുമ്പോഴും രോഗം സമ്മാനിക്കുന്ന വേദനകൾ താങ്ങാവുന്നതിലപ്പുറമാകുമ്പോഴും ദൈവമേ, കരുണയ്ക്കായിട്ട് കണ്ണുനീരോട് അടുത്തു വരുമ്പോൾ അങ്ങ് സ്പർശിച്ച് അവരെ ബലപ്പെടുത്തണമേ. തകർന്നുപോയ കുഷ്ഠരോഗി അങ്ങയുടെ മുമ്പാകെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാനായിട്ട് കഴിയുമെന്ന് അപേക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാകുക എന്ന് പറഞ്ഞ് അവനെ തൊട്ടതുപോലെ നിന്റെ ദാസരെയൊക്കെ അവിടുന്ന് സ്പർശിക്കണമേ. അവരുടെ ശരീരത്ത് വേദനയെക്കാളിലും രോഗങ്ങളെക്കാളും അപ്പുറം ദൈവിക സ്പർശനം അവർക്ക് ആനന്ദം പകരുവാനും ദൈവത്തിന്റെ ഒരു തൊടല് എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ രോഗപോക്കുകൾ മുഖാന്തരമാകുന്നുവെങ്കിൽ ആ രോഗം എന്റെ ഭാഗ്യമായിട്ട് കരുതത്തക്കവണ്ണമുള്ള വിശ്വാസത്തിലേക്ക് നിന്റെ മക്കളെയൊക്കെ അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് സ്വസ്ഥതപ്പെടുത്തുകയും അവിടുന്ന് പ്രത്യാശയിലേക്ക് നയിക്കുകയും ചെയ്യണമേ. വഴിപഴച്ച മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു മക്കൾ പോലും നശിച്ചു പോകാനിടയാകാതെ നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ തിരിച്ചു കൊണ്ടുവരണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. യുവാക്കളെ, യുവാദികളെയും ചെറുപ്പക്കാരെയൊക്കെ നേർവഴിക്ക് നയിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവ വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ബലപ്പെടുത്തണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് ദൈവമുള്ള കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാൻ കോണം സഹായിക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരത കൊടുക്കണമേ. ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഉപജീവനത്തിലുള്ള വഴികളെ അവിടെ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ സഭയെ വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ബാബാതിരിമേനിയും എല്ലാ തിരുമേനിമാരെയും ഭദ്രാസനത്തെയും ഈ ഭദ്രാസനത്തെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. ഈ ദേശത്തെയും മാതൃദേശത്തെയും അതിന്റെ ഭരണകർത്താക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും അടയുന്നവരെ ആശ്വസിപ്പിക്കണമേ. സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ആത്മീയ സംഘടനകളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് ഞങ്ങളിങ്ങനെ യാത്രയാകുമ്പോൾ ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് ലഭ്യമാവുന്ന ആത്മീയ ശക്തി അത് കൂടുതലായി ആർജിക്കുവാനും അത് ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ നിലനിൽക്കുവാനും ഞങ്ങൾ പ്രകാശപൂരിതരായി ജീവിക്കാനും ഇടയാക്കണമേ. ദൈവം, ഞങ്ങൾ അനുതാപത്തോടെ അടുത്ത് വരുന്നു. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. നിന്റെ മക്കളെന്നുള്ള വിളിക്ക് അയോഗ്യതയുള്ളതായി എന്തെങ്കിലും പിഴവുകൾ ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കഴുകി നന്മയുള്ളവരാക്കി അങ്ങ് വസിക്കത്തക്കവണ്ണം
സുതാര്യമുള്ളവരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർഷേമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു പോകൊടുത്തുവാനായിട്ട് തന്നെ. ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സമന്ദവും ആവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് പ്രാർത്ഥന സംബന്ധിച്ച എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളോടും പരിശുദ്ധ ഭാവാതിരുമയുടെ ആരോഗ്യത്തിന്റെ ചികിത്സയോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ എസ് ബി പ്രകാശച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. സംബന്ധിച്ച എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുന്നു, അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിച്ച മോഹനങ്ങള്, ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായോ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് നോമ്പിന്റെ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. വീണ്ടും നിങ്ങളുടെ മുമ്പാകെ നമ്മൾ ഈ രോഗികളൊക്കെ വീണ്ടും ഓർക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധ ബാവാതിരി മനസ്സിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തി കണ്ണുനീരോടെ നോമ്പിലെ ദൈവസന്നിധിയിൽ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും സ്നേഹവും ആശംസകളും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.